impossible. Now I believe. Now I believe. Now I believe. All things are possible.
കർത്താവിന്റെ വചനത്തെ വായിക്കുന്നതിനായി ഒരു നിമിഷത്തേക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആമോസിന്റെ പുസ്തകത്തിലേക്ക് തിരിക്കാം. പ്രവാചകനായ ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് തിരിച്ച് അതിന്റെ ആദ്യത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ഞാൻ സഹോദരി ജോണി ടൈക്കും അന്ന ജീനിക്കും സഹോദരി മൂറിക്കും അവരുടെ ആ മാധുരിമേറിയ ഗായക സംഘത്തിന്റെ പാട്ടുകൾക്കായും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നിലായിരുന്നു ഞാനിത് കേൾക്കുമ്പോൾ അതിന്റെ ഓർമ്മയിൽ ചില കാര്യങ്ങളെ കൊണ്ടുവന്നു. ഞാൻ ഓർക്കുകയായിരുന്നു അവർ ഞങ്ങളോടൊപ്പം പ്രചാരണ പ്രവർത്തനങ്ങളിൽ പാടിയിരുന്നതിനെക്കുറിച്ച്. ഞാനും സഹോദരൻ ജാക്കും കൂടി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ, അവർ 16 വയസ്സ് മാത്രം പ്രായമായ കൊച്ചു പെൺകുട്ടികൾ, എന്തോ അതുപോലെയുള്ള പെൺകുട്ടികളായിരുന്നു. എന്നാൽ ഇപ്പോൾ സഹോദരി അന്നാജീന് 5 കുട്ടികളും സഹോദരി ജോനിതയ്ക്ക് അവർ 2 മക്കളുടെ അമ്മയാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം വാസ്തവമായും ആ സമയത്തായിരുന്നതിലും കൂടുതൽ സൂര്യാസ്തമയത്തോട് അടുത്തിരിക്കുകയും അവർ സ്ത്രീകൾ ഏകദേശം 16 വർഷത്തെ വ്യത്യാസത്തിലുമാകുന്നു. ആ മഹത്വമേറിയ സമയത്തേക്ക് മറികടക്കുന്നതിന് ഇനിയും അധികം നീണ്ട സമയം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ആമോസിന്റെ 3-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് വായിക്കാം. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കൂട്ടിൽ അലറുമോ? ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്നും ഒച്ച പുറപ്പെടുവിക്കുമോ? കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കെണിയിൽ അകപ്പെടുമോ? ഒന്നും പിടിപ്പെടാതെ കെണി നിലത്തു നിന്ന് പൊങ്ങുമോ? നഗരത്തിൽ കാഹളമുതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? നമ്മുടെ തലകൾ വണങ്ങാം. കർത്താവായ യേശുവെ, ഇതങ്ങയുടെ വചനമായിരിക്കെ ഈ വായിക്കപ്പെട്ട ഭാഗത്തിന് ചുറ്റുമായി കർത്താവെ ഞങ്ങൾക്ക് കൂട്ടായ്മ ചെയ്യുവാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ വിഷയത്തിന് അനുയോജ്യമായ ഒരു പാഠത്തെ ഞങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നും എടുക്കാനിടയാക്കിയിട്ട് അത് അങ്ങയ്ക്ക് മഹത്വം നൽകുന്നതിനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളും പീഡിതരുമായവരെ നീ സൌഖ്യമാക്കണമേ. നഷ്ടപ്പെട്ടവരെ രക്ഷിക്കണമേ. കർത്താവെ, ആത്മീയമായും ശാരീരികമായും ക്ഷീണിച്ച് ദുർബലരായിരിക്കുന്നവർക്ക് നീ ശക്തി നൽകണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഒരു വലിയ പ്രവാഹം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇതിൽ നിന്നും ആത്മീയ ഓർമ്മക്കേട് എന്ന വിഷയത്തെ ഒരു പാഠമായി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ മറക്കരുത്, നാളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനയുള്ള ദിവസമാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നാം നമ്മുടെ യോഗങ്ങൾ തുടങ്ങുമ്പോൾ കർത്താവ് അത്യധികം മഹത്തായ കാര്യങ്ങളെ ചെയ്യുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന് അവനിവിടെ എത്തിയിരിക്കും. കൂടാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നതാണ്. അങ്ങനെ നാളെ കർത്താവിൽ നിന്നും ഒരു മഹത്തായ സമയത്തെ നാം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നഗരത്തിന് പുറത്തുനിന്നും സന്ദർശകരായി എത്തിയിരിക്കുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. ഓർക്കുക, നല്ല പൂർണ്ണ സുവിശേഷ സഭകൾ നഗരത്തിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. അവയിൽ എല്ലായിടത്തേക്കും നിങ്ങൾക്ക് സ്വാഗതമുണ്ടായിരിക്കുന്നു. എന്റെ സഹപ്രവർത്തകരായ പാസ്റ്റർമാരിൽ ഒരാളോട് ഞാനിപ്പോൾ പുറത്തുവച്ച് സംസാരിക്കുകയായിരുന്നു. അതിപ്പോൾ കടന്നുവന്ന സഹോദരൻ ജാക്സണായിട്ട് അദ്ദേഹം നഗരത്തിനപ്പുറയുള്ള, നമുക്ക് ഇവിടെ നിന്ന് 1-ോ 2-ോ താഴെയായുള്ള നേരത്തെയായിരുന്ന മെത്തഡിസ്റ്റ് സഭയിൽ നിന്നുമാകുന്നു. ഇപ്പോൾ ഈ കൂടാരവുമായി സഹകരിച്ചു പോകുന്ന എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. എല്ലായിടത്തുമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെയായിരിക്കുന്നതിൽ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇതെനിക്ക് ഇന്ത്യാനയ്ക്ക് ഏറ്റവും അടുത്തായുള്ള യോഗമാകുന്നു. ഞാൻ ഉടനെ തന്നെ ഇവിടെ തിരികെ വന്ന് ഒരു കൂടാരം പണിതുണ്ടാക്കിയിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം അവസാനത്തെ 7 കാഹളങ്ങളെക്കുറിച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടിപ്പോൾ എന്നാൽ നാളെ ഓർമ്മയിരിക്കട്ടെ, നാളെ 2 മണിക്കുള്ള യോഗത്തെ മറന്നുപോകരുത്. കൂടാതെ നമ്മുടെ അടുത്ത യോഗങ്ങൾ ഫ്ലോറിഡയിലെ താമ്പയിൽ അടുത്ത ആഴ്ച തൊട്ട് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആത്മീയ ഓർമ്മക്കേട് എന്ന വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുന്നേ നമുക്ക് അതിനുവേണ്ടി ഒരു പശ്ചാത്തലമൊരുക്കുന്നതിനു വേണ്ടി നാം സംസാരിക്കുന്നതായ ആമോസ് എന്ന ഈ വ്യക്തിയെ നമുക്കെടുക്കാം. ഇത് ശമരിയ ദേശം വലിയ മഹത്തായ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടുവന്നിരുന്ന കാലത്തായിരുന്നു. ഇസ്രായേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും അവർ വാസ്തവമായും ലോകത്തിന്റെ പിന്നാലെ പോയിട്ട് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. അഭിവൃദ്ധി എല്ലായ്പ്പോഴും ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു അടയാളമായിരിക്കുന്നില്ല, എന്നാൽ ചിലപ്പോൾ അതിന് വിപരീതമാകുന്നു. ഒരുപക്ഷെ ലോകപരമായ വളരെയധികം വസ്തുക്കൾ നിങ്ങളുടെ കൈവശം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണെന്ന് ജനങ്ങൾ ചിന്തിക്കാറുണ്ട്. അത് സത്യമല്ല, ചിലപ്പോൾ അത് മറ്റു രീതിയിലുമാകാം. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അധികമായിട്ടൊന്നും അറിയില്ല എന്ന് നാം ഇവിടെ കാണുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു ചരിത്രമോ അവൻ എവിടെ നിന്ന് വരുന്നുവെന്നോ നമുക്ക് യാതൊന്നും അറിയില്ല. നമുക്കവനെക്കുറിച്ച് ഇവിടെയുള്ള തിരുവെഴുത്ത് പ്രകാരം അവനൊരു ഇടയനായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം അവനെ ഉയർത്തിയിരുന്നു. ശമരിയെക്കുറിച്ച് ഒരു ചൂടുള്ള ദിവസം, അത് ആ കാലത്ത് ലോകത്തിലുണ്ടായിരുന്ന പല മഹത്തായ പര്യടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് ഊഹിക്കാൻ കഴിയും. അത് ലോകത്തിനുള്ള മിയാമി അല്ലെങ്കിൽ ഹോളിവുഡ്, ലോസ് ഏഞ്ചലസ്, അതുമാതിരിയുള്ള സ്ഥലങ്ങളെപ്പോലെയായിട്ട് ഇവയെല്ലാം വലിയ പര്യടന കേന്ദ്രങ്ങളായിരുന്നു. ആമോസിനെ നമുക്കിവിടെ കാണുന്നത് ഊഹിക്കാൻ കഴിയും. ഇതുപോലൊരു നഗരത്തിൽ അവൻ ഇതിനു മുമ്പ് ഒരിക്കലും ആയിരുന്നിട്ടില്ല. എന്നാൽ അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നിട്ട് എല്ലായിടത്തും പാപം കുന്നുകൂടി കിടന്നിരുന്ന ഈ മഹത്തായ നഗരത്തിലേക്ക് അവൻ വരികയായിരുന്നു. കർത്തർ ശുശ്രൂഷകരെല്ലാം ദൈവവചനത്തിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞിരിക്കുകയും അവർക്ക് ദീർഘകാലമായി ഒരു പ്രവാചകനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ചെറിയ മനുഷ്യൻ ശമരിയുടെ ഒരുവിധം വടക്കു ഭാഗത്തായിട്ടുള്ള മലയുടെ മുകളിൽ ഉച്ചനേരത്തെ സൂര്യന്റെ ചൂടിൽ അവന്റെ മുഖത്ത് മുഴുവൻ താടിരോമവും അവന്റെ കണ്ണുകൾ സങ്കുചിതമാക്കപ്പെടുകയും അവന്റെ മൊട്ടത്തലയിൽ സൂര്യപ്രകാശം തിളങ്ങുകയും ചെയ്തുകൊണ്ട് അവൻ ആ നഗരത്തെ അവിടെ നിന്നുകൊണ്ട് നോക്കുന്നത് എനിക്ക് ഊഹിച്ചു കാണുവാൻ കഴിയും. അവന്റെ കണ്ണുകൾ സങ്കുചിതമാക്കപ്പെട്ടു. അവൻ സാധാരണ പര്യടനക്കാർ ഒരു നഗരത്തിലേക്ക് പോയിട്ട് ആ നഗരത്തിലെ അതിയായി ആകർഷിക്കപ്പെടുന്ന സകല കാര്യങ്ങളെയും പോയി നോക്കിക്കാണുന്നത് പോലെ അവനത് നോക്കിയിരുന്നില്ല. ഒരിക്കൽ ദൈവത്തിന്റെ നഗരമായിരുന്ന ആ നഗരത്തിന്റെ കാഴ്ച എന്തായിരുന്നുവെന്ന് അവൻ നോക്കിക്കാണുകയും ആ നഗരം അത്രമാത്രം സദാചാരപരമായി അഴുകിയ അവസ്ഥയിൽ എത്തുകയും ചെയ്തിരുന്നു. യാതൊരു അത്ഭുതവുമില്ല, ഈ ചെറിയ മനുഷ്യനായ അറിയപ്പെടാത്ത വ്യക്തി പ്രവാചകനായ ആമോസ് ആയിരുന്നു. ഇപ്പോൾ നമുക്കവനെക്കുറിച്ച് അധികമായിട്ട് യാതൊന്നും അറിയില്ല. അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയില്ല. പ്രവാചകന്മാർ സാധാരണയായി രംഗത്തറിയപ്പെടാത്ത രീതിയിൽ വരികയും അതേപോലെ തന്നെ തിരികെ പോവുകയും ചെയ്യുന്നു. അവർ എവിടെ നിന്ന് വരുന്നുവെന്നും അവർ എവിടേക്ക് പോകുന്നുവെന്നും അവരെക്കുറിച്ചുള്ള യാതൊരു പശ്ചാത്തലവും നമുക്കറിയില്ല. ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നു എന്ന് മാത്രമാകുന്നു. അവൻ കാഴ്ചയ്ക്ക് അത്ര മെച്ചപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ അവന്റെ പക്കൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനമുണ്ടായിരുന്നു. അതാണ് മുഖ്യ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും അവൻ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായി ശമരിയയിലെത്തിയിരുന്നു. അവന് മറ്റാരുടെ പക്കൽ നിന്നും യാതൊരു സഹകരണവുമില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. അവന്റെ പക്കൽ ഏതെങ്കിലും ഒരു വിഭാഗീയ സഭയിൽ നിന്നുമുള്ള കൂട്ടായ്മയുടെ കാർഡ് ഉണ്ടായിരുന്നില്ല. അവൻ ഏത് കൂട്ടത്തിൽ നിന്നും വന്നിരിക്കുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള യാതൊരു അധികാരപത്രവും അവന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ പക്കൽ ഒരു കാര്യമുണ്ടായിരുന്നു, അത് ആ നഗരത്തിനു വേണ്ടിയുള്ള യഹോവ അരുളി ചെയ്ത വചനമായിരുന്നു. ഇന്ന് ആമോസിനെ നമ്മുടെ കാലത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ നഗരത്തിൽ അവന് സ്വാഗതമുണ്ടായിരിക്കുമോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. നാം അവനെ സ്വീകരിക്കുമോ അതോ അവർ അവനോട് ചെയ്തതുപോലെ തന്നെ നമ്മളും അവനോട് ചെയ്യുമോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. നമ്മുടെ നഗരങ്ങളെയും അതേ അഴുകിയ അവസ്ഥയിൽ തന്നെ നാം കാണുന്നു. കൂടാതെ പാപം ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ ഉണ്ടായിരുന്നത്രയും തന്നെ കൂടുതലായി ഇന്ന് നാം കാണുന്നു. കൂടാതെ ഞാൻ അതിശയപ്പെടുകയായിരുന്നു, ഈ അറിയപ്പെടാത്ത മനുഷ്യൻ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്, എങ്ങനെ എവിടെയാണ് അവൻ തുടങ്ങാൻ പോകുന്നത്, അവൻ ഏത് സഭയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് അവനോട് സഹകരിക്കാൻ പോകുന്നത്, അവൻ എവിടെ നിന്ന് വന്നിരുന്നുവെന്ന് കാണിക്കുന്നതിന് അവന്റെ പക്കൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ പക്കൽ ആ നഗരത്തിനു വേണ്ടി യഹോവ അരുളി ചെയ്ത വചനമല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവനവരെ അത്രമാത്രം അഴുകിയും സദാചാരപരമായി അത്രമാത്രം അധപ്പതിച്ചും കണ്ടിട്ട് അതൊരു ഭയങ്കര സമയമായിരുന്നു. ആ നഗരത്തിലെ സ്ത്രീകൾ മിക്കവാറും അമേരിക്കയിലുള്ള സ്ത്രീകളെ പോലെ ആയിത്തീർന്നിരുന്നു. അവർ അധപ്പതിച്ചു കഴിഞ്ഞിരുന്നു. ദൈവം അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നേരെ അപ്പുറത്തായി അവർ പോയി കഴിഞ്ഞിരുന്നു. അത് ഇപ്രകാരമുള്ള ഒരു സ്ഥലമായി തീർന്നിട്ട് അവർക്ക് അവിടെയുള്ള തെരുവിൽ നൃത്തവും സ്ത്രീകൾ അസാൻമാർഗികമായ രീതിയിൽ അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയുകയും അതുപോലെയെല്ലാമായിട്ട് അത് വസ്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ചു കളഞ്ഞുകൊണ്ടുള്ള നൃത്ത പ്രകടനമാകുന്നു. തീർച്ചയായും അവരുടെ കാലത്ത് അത് പൊതുവായി നടത്തിയിരുന്ന വിനോദമായിരിക്കുകയും ഇന്ന് അതെല്ലാ ദിവസവുമായിരിക്കുന്നു. അതിനുവേണ്ടി കാലാവസ്ഥയൊന്ന് ചൂടാകട്ടെ, ഒരു പ്രദർശനം കാണുന്നതിന് മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും തെരുവിൽ എവിടെയും എങ്ങനെയും കാണപ്പെടുന്നതായിരിക്കും. ഇതുപോലൊരു കാര്യം ചെയ്യുന്ന സ്ത്രീകളായി നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ലജ്ജയില്ലേ? അത് കഴിഞ്ഞ് അധിക നാളുകളായിട്ടില്ല ഞാനതിനെക്കുറിച്ച് ഇവിടെയുള്ള ഒരു സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് എന്തിനു ലജ്ജിക്കണം? അവർ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അത് ബാക്കിയുള്ള സ്ത്രീകളെ പോലെ തന്നെയാകുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ നാം ബാക്കിയുള്ള ജനങ്ങളെ പോലെ പെരുമാറുന്നതിനായി കരുതപ്പെട്ടവരല്ലോ. നാം വ്യത്യസ്തരാകുന്നു. നാം ഒരു വ്യത്യസ്ത സ്വഭാവക്കാരാകുന്നു. അത് മറ്റൊരു സ്ത്രീ പറഞ്ഞ കാര്യത്തെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അവർ പറഞ്ഞു, ശരി സഹോദരൻ ബ്രഹാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇറക്കം കുറഞ്ഞ പാവാടകൾ ധരിക്കാറില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ അയഞ്ഞ കാലുറകളാണ് ധരിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു, അതിലും മോശമാണ്. ദൈവം പറഞ്ഞു, പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത് അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അത് കൃത്യമായും ശരിയാണ്. ശരി, അവർ മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് വേറൊരു സ്ത്രീ പറഞ്ഞു. എന്നാൽ അവർ ഇപ്പോഴും തയ്യൽ മെഷീനും തുണികളും നിർമ്മിക്കുന്നു. അവിടെ യാതൊരു ഒഴിവു കഴിവുകളുമില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ അത് തന്നെയാകുന്നു. അതാണ് പുറത്ത് കാണിക്കുന്നത്. അത് സ്വയം അതിനെ തിരിച്ചറിയിക്കുന്നു. അങ്ങനെ ഈ നഗരം സന്മാർഗികമായി അഴുകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം ഇപ്പോൾ കാണുന്നു. പ്രാസംഗികർ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അവർക്ക് ഈ ചെറിയ പ്രായമേറിയ മനുഷ്യൻ മലയുടെ മുകളിൽ നിന്നും അവരോട് യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, ഈ കാര്യങ്ങളെ വെടിപ്പാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധനത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് അവരോട് പറയുന്നതിനു വേണ്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ പ്രവചനത്തിന്റെ നാളുകളിൽ അത് നിവൃത്തിയായി കാണുന്നതുവരെ അവൻ ജീവിച്ചിരുന്നു. അവൻ യെരോബെയാം രണ്ടാമന്റെ കാലങ്ങളിൽ പ്രവചിക്കുകയും യെരോബെയാം വെറുമൊരു ഭ്രഷ്ടനായിട്ട് എന്തു തന്നെയായാലും അവൻ മറ്റുള്ള രാജ്യങ്ങളോട് പ്രീതി കാട്ടിയിരുന്നു. അങ്ങനെ ഈ ആമോസ് അവരോട്, നിങ്ങൾ സേവിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളുടെ ദൈവം തന്നെ നിങ്ങളെ നശിപ്പിക്കും എന്ന് പ്രവചിച്ചു പറഞ്ഞു. അങ്ങനെ അവൻ അത് ചെയ്യുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ അവന്റെ ശബ്ദം ബർമിംഗ്ഹാം എന്ന ഈ സ്ഥലത്തുണ്ടെങ്കിൽ അതേ കാര്യം തന്നെ ഇന്നത്തെ സഭകളോട് അത് അവകാശപ്പെടും. നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അതേ ദൈവം തന്നെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ നശിപ്പിച്ചു കളയും. ഞാനിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ശ്രോതാക്കളോട് മാത്രമായി സംസാരിക്കുകയല്ല, ഈ ടേപ്പുകൾ ലോകത്തെല്ലായിടത്തും പോകുന്നു. ഇപ്പോൾ അത് സത്യമാണെന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ അവൻ ഈ നഗരത്തിലെത്തിയിട്ട് അവൻ ഐക്യപ്പെട്ടിരുന്നതായ ഈ ദൈവത്തിന്റെ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, കൂടാതെ അവരുടെ അധപതനവും അതുപോലെയുള്ള കാര്യങ്ങളും കണ്ടിട്ട് അവൻ എപ്രകാരം തോന്നിക്കാണുമെന്ന് ഞാൻ അതിശയപ്പെടുന്നു. അവനെ നാം ഇപ്പോൾ സ്വീകരിക്കുമോ എന്ന് തന്നെ എനിക്ക് അതിശയപ്പെട്ടുകൂടെ. അവനിവിടേക്ക് കടന്നു വരികയാണെങ്കിൽ നാം അവനോട് സഹകരിക്കുമോ? നമുക്ക് ഏറ്റവും ഉത്തമമായത് നാം അവന് കൊടുക്കുമോ? നമ്മുടെ ശ്രദ്ധയെ നാം അവന് കൊടുക്കുമോ? നാം കർത്താവിന്റെ വചനത്തിലേക്ക് തിരികെ പോയിട്ട് കർത്താവ് നമ്മോട് ചെയ്യുന്നതിന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറഞ്ഞാൽ നാം അനുതപിക്കുമോ? നമ്മുടെ സഹോദരിമാർ അവരുടെ കത്തിരിച്ച മുടിയെക്കുറിച്ച് എന്ത് ചെയ്യുമെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ആമോസ് വരികയാണെങ്കിൽ അവർ അവരുടെ തലമുടി വീണ്ടും നീട്ടി വളർത്തുന്നതിന് ഇടയാക്കുമോ? അവനതിനെക്കുറിച്ച് പ്രസംഗിക്കുമെന്ന് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ, കാരണം അത് കർത്താവിന്റെ വചനമാകുന്നു. ഞാൻ അതിശയപ്പെടുകയാണ്. മൂന്നും നാലും വട്ടം വിവാഹിതരായ മനുഷ്യരെ പിടിച്ച് മൂപ്പന്മാരാക്കിയും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യുകയും ചെയ്തുകൊണ്ട് മൂപ്പന്മാരായിരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഭരണസമിതിയെയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെയെല്ലാം കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. കൂടാതെ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് തെരുവിലേക്ക് തന്റെ ഭാര്യയെ പോകുന്നതിന് അനുവദിക്കുകയും മനുഷ്യർ വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മുറ്റത്ത് പുല്ലിച്ചെത്തുന്നതിന് അനുവദിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരോട് അവൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ അതിശയപ്പെടുന്നു. അതുപോലെയുള്ള മനുഷ്യരോട് അവൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ അതിശയപ്പെടുന്നു. അവൻ തീർച്ചയായും തന്നിലുള്ളതെല്ലാം എടുത്ത് ശബ്ദമുയർത്തും, കാരണം അവന്റെ പക്കൽ യഹോവ അരളി ചെയ്ത വചനമുണ്ട്. അതുമാത്രമല്ലാതെ അവന് മറ്റ് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അവനവരെ ആ ദിവസം ആത്മീയ ഓർമ്മക്കേട് എന്ന ഏറ്റവും മോശമായ രോഗത്താൽ ബാധിതരായി കണ്ടുപിടിക്കുകയും അത് തന്നെ കൃത്യമായും ഇന്ന് നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ എങ്ങനെ അറിഞ്ഞിരുന്നു? ആമോസ് അതെങ്ങനെ അറിഞ്ഞിരുന്നു? ആദ്യത്തെ കാര്യം, അവനൊരു പ്രവാചകനായിരുന്നു. മറ്റൊരു കാര്യം എന്നത്, അവൻ രോഗലക്ഷണങ്ങൾ കൊണ്ട് അതറിയുകയും അതിനാൽ അതിന്റെ ഫലം എന്താണെന്നും അവൻ അറിഞ്ഞിരുന്നു. ഒരു വൈദ്യൻ ഒരു മാരകമായ രോഗത്തെ നോക്കിയിട്ട് ഈ ആപൽക്കരമായ രോഗം എത്രമാത്രം പിടിപെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ അവിടെ മരണമല്ലാതെ മറ്റ് യാതൊന്നും ശേഷിച്ചിട്ടില്ല എന്നവൻ അറിയുന്നു. അതിനുവേണ്ടി ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കാതിരിക്കുന്നിടത്തോളം അത് അത്രമാത്രമാകുന്നു. ശരി, നിങ്ങളൊരു നഗരത്തെ നോക്കിയും ഒരു ജനതയെ നോക്കിയും ഒരു സഭയെ നോക്കുകയും ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു ജനതയെയും കാണുമ്പോൾ അവിടെ രോഗനിർണയം പാപം മാത്രമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. അത് മരിക്കുകയാകുന്നു. അതെന്താണെന്ന് രോഗലക്ഷണങ്ങൾ തന്നെ അതിനെ തെളിയിക്കുന്നു. നിങ്ങൾ നോക്കൂ, ജനങ്ങൾ ദൈവത്തിൽ നിന്നും അകന്ന് വചനം ശ്രദ്ധിക്കാതെയും വചനത്തിന് വേണ്ടി ഇനിയും ആഗ്രഹമില്ലാതെയും വരുമ്പോൾ പിന്നെ അതിനുവേണ്ടി ഒരു രോഗനിർണയം മാത്രമേ ഉള്ളൂ. അത് പാപം ചെയ്യുന്ന ദേഹി, ആ ദേഹി മരിക്കും. അവിശ്വാസം നിങ്ങളെ ദൈവത്തിൽ നിന്നും വേർപെടുത്തും. അത് കൃത്യമായും ശരിയാണ്. അതായത്, അവൻ പാപത്തിന്റെ ഈ രോഗത്തെ ആ നഗരത്തിൽ കണ്ടപ്പോൾ എന്താണ് രോഗമെന്നും അതിന്റെ ഫലം എന്താണെന്നും അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഓർമ്മക്കേട് എന്ന രോഗത്തെക്കുറിച്ച് നമ്മോട് പറയപ്പെട്ടിട്ടുള്ളത്, അതായത് ഇതൊരു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥാനത്ത് എത്തുന്നതിന് കാരണമാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു അസാധാരണമായ കാര്യമാകുന്നു. ഇതെപ്പോഴും സംഭവിക്കാറില്ല. എന്നാൽ ഇത് സംഭവിക്കുന്നത് ഒരു ആകസ്മിക ക്ഷോഭത്താലാകുന്നു. ഇതാരെങ്കിലും താൻ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാക്കും. നിങ്ങൾക്കിത് യുദ്ധസമയത്ത് ചിലപ്പോൾ പടയാളികൾക്ക് പിടിപെട്ട് കാണുന്നതിനിടെയുണ്ട്. ചിലപ്പോൾ ജനങ്ങൾക്കും ഇത് പിടിപെട്ട് കാണാറുണ്ട്. ഇതിന് കാരണമാകുന്ന മറ്റൊരു കാര്യം എന്നത് വിഷമം എന്നതാകുന്നു. വിഷമം ഇതിന് കാരണമാക്കുന്നു. വിഷമത്തിന് അതിന്റേതായ യാതൊരു വീര്യവുമില്ല, ഒട്ടുമില്ല. അതെ, വിഷമത്തെ വിട്ടിട്ട് വിശ്വാസത്തെ സ്വീകരിക്കുക. ആരോ ചോദിച്ചു, ശരി, ഇപ്പോൾ നിങ്ങൾ നാളെ രാവിലെ വെടിവെച്ച് കൊല്ലപ്പെടുവാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അപ്രകാരം വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, വിഷമിക്കുന്നത് യാതൊരു നന്മയും ചെയ്യുകയില്ല, അതൊന്നുകൂടി എന്നെ മോശമാക്കുകയുള്ളൂ. ശരി, എങ്കിൽ വിശ്വസിക്കുന്നത് പിന്നെ എന്ത് പ്രയോജനം നൽകും? ഞാൻ പറഞ്ഞു, അതെന്നെ വിടുവിച്ചേക്കാനിടയുണ്ട്. അത് ശരിയാണ്, നോക്കൂ. അതുകൊണ്ട് വിഷമത്തിൽ യാതൊരു വീര്യവുമില്ല, ലേശവുമില്ല. എന്നാൽ വിശ്വാസത്തിൽ എല്ലാ വീര്യവുമുണ്ടായിരിക്കുന്നു. വിശ്വസിക്കുക. ഇപ്പോൾ വിഷമം ചിലപ്പോൾ അതിന് കാരണമാക്കുന്നു. മറ്റൊരു കാര്യം, ഇത് ജനങ്ങളുടെ ഇടയിൽ ഇതിന് കാരണമാക്കുന്നത് രണ്ട് അഭിപ്രായങ്ങൾക്ക് ഇടയിലാകുമ്പോഴാകുന്നു. അത് ഓർമ്മക്കേടിന് കാരണമാക്കും. അത് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവേകം നഷ്ടപ്പെടുന്നതാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. നിങ്ങൾ ആരാകുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയാതെയാകുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. നിങ്ങൾക്ക് എല്ലായിടത്തും പോകാനും തിന്നുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. എന്നാൽ അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാണ്ഡിത്യമുള്ള വിദ്യാഭ്യാസം ലഭിച്ചിരിക്കുകയും നിങ്ങൾക്ക് അതേ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാൻ കഴിയും. എന്നാൽ അതെവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെ അവകാശപ്പെട്ടിരുന്നു എന്നും നിങ്ങൾക്കറിയില്ല. അതാണ് ഓർമ്മക്കേട്. അപ്രകാരമാണ് നമ്മോട് ഇത് പറയപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒരു വിവാഹത്തിൽ കൂടെ നാം നമ്മുടെ കുടുംബവുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. നാം വിവാഹം കഴിക്കുന്ന നമ്മുടെ ഭാര്യയോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ വിവാഹിത സംയോജനത്തിൽ കൂടെ നാം തിരിച്ചറിയപ്പെടുന്നു. അങ്ങനെ ഇതപ്രകാരമായിരിക്കുമ്പോൾ ഈ ഭയങ്കര കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിട്ട് നിങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചതെന്നും നിങ്ങളുടെ ഭാര്യ ആരാണെന്നും നിങ്ങളുടെ മക്കൾ ആരാണെന്നും നിങ്ങളുടെ മാതാപിതാക്കൾ ആരാണെന്നും നിങ്ങളുടെ അയൽക്കാരനാരാണെന്നും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അതൊരു ഭയങ്കര കാര്യമായിരിക്കും. അതിനുശേഷം നാം വീണ്ടും തിരിച്ചറിയപ്പെടുകയും നമ്മെ തന്നെ മനുഷ്യവർഗത്തോട് തിരിച്ചറിയാനും മറ്റുള്ള ജീവജന്തുക്കളിൽ നിന്നും നാം വ്യത്യസ്തമായിരിക്കെ വിവേകത്താൽ തിരിച്ചറിയപ്പെടുന്നതിനും കഴിയും. ഒരു മൃഗത്തിന് ചിന്തിക്കാൻ കഴിയില്ല, അത് ശബ്ദം കേട്ടുകൊണ്ട് മാത്രം പോകുന്നു. അതിനൊരു പ്രാണനില്ല. എന്നാൽ നാമും ഒരു ജീവജന്തു തന്നെയാകുന്നു. എന്താണ് വ്യത്യാസമുണ്ടാക്കുന്നത്? നാമും ഒരു സ്തനജീവി തന്നെയാകുന്നു. എന്നാൽ ഒരു സ്തനജീവി എന്ന് പറയുന്നത് ചൂട് രക്തത്തോടുകൂടിയ മൃഗമാകുന്നു. കൂടാതെ നാം മൃഗത്തിന്റെ സവിശേഷതയോടുകൂടിയവരാകുന്നു. എന്നാൽ നമ്മെ അവയിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്താണെന്നാൽ അത് നമ്മളുള്ള ഒരു പ്രാണനാൽ നാം തിരിച്ചറിയപ്പെടുന്നതിനാലാകുന്നു. അതെന്താണെന്ന് തെറ്റെന്നും എന്താണ് ശരിയെന്നും നമ്മോട് പറയുന്ന ഒരു വിവേകമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓർമ്മക്കേടിന്റെ അസുഖം പിടിപ്പെട്ടിട്ട് നിങ്ങൾ നെബുക്കദ്നേസർ രാജാവിനെ പോലെ എത്തിച്ചേരുന്ന ഒരു സ്ഥാനമുണ്ട്. ഒരിക്കൽ അവൻ സ്വയം തന്നെത്താൻ ഉയർത്തുകയും ദൈവം അവനെക്കൊണ്ട് തന്നെ അവനെ ഒരു മൃഗമാണെന്ന് ചിന്തിക്കുന്നതിനിടയാക്കുകയും ചെയ്തു. അവൻ കാട്ടുപ്രദേശങ്ങളിൽ കാളയെപ്പോലെ പുല്ലിൽ നിന്നുകൊണ്ട് ജീവിക്കുകയും അവന്റെ ശരീരത്തിലെ രോമം താഴെ വരെ അവന്റെ ശരീരത്തിലേക്ക് കഴുകന്റെ തൂവൽ പോലെ വളരുകയും അവന്റെ ഉള്ളിൽ ഒരു മൃഗത്തിന്റെ ഹൃദയമാകുകയും ചെയ്തു. നോക്കൂ, അതൊരു ഓർമ്മക്കേടായിരുന്നു. കാരണം താനൊരു രാജാവായിരുന്നുവെന്ന് അവൻ മറന്നുപോയിരുന്നു. താനൊരു മനുഷ്യനാണെന്നുള്ള കാര്യം അവൻ മറന്നുപോയിരുന്നു. താനൊരു മൃഗമാണെന്ന് അവൻ വിചാരിക്കുകയും അതുകൊണ്ട് ഒരു മൃഗത്തെപ്പോലെ അവൻ പെരുമാറുകയും ചെയ്തു. കാരണം താനൊരു മനുഷ്യനാണെന്ന് തന്നെ അവൻ മറന്നുപോയിരുന്നു. അത് ഇന്ന് അത്രയും എളുപ്പമാകുന്നു. നാം പലപ്പോഴും ക്രിസ്ത്യൻ സഭ എന്താണെന്ന് മറന്നുപോകുന്നു. നാം ലോകത്തെ പോലെ പെരുമാറുന്നു. അത് നമുക്ക് ആത്മീയ ഓർമ്മക്കേടുണ്ടെന്ന് കാണിക്കുന്നു. കാരണം നിങ്ങളൊരു ക്രിസ്ത്യാനിയെ പോലെ പെരുമാറുന്നില്ല, നിങ്ങൾ ലോകത്തെ പോലെ പെരുമാറുന്നു. നിങ്ങൾ ലോകത്തിന്റെ ഹൃദയം സ്വീകരിച്ചിരിക്കുകയും ഇത് അതിന് കാരണമാക്കുകയും ചെയ്യുന്നു. ഇവിടെ നാം ഇസ്രായേൽ പ്രദർശിക്കപ്പെട്ട് ലോകത്തിന് പ്രദർശിക്കപ്പെട്ട് ഈ ജ്വരത്തിൽ വീണതായി നാം കാണുന്നു. തനിക്ക് കഴിയുമെങ്കിൽ അവരെ ഇതിൽ നിന്ന് മാന്തി പുറത്തെടുക്കാനും അവരോടൊത്ത് പറയുന്നതിനുമായി ഈ പ്രവാചകൻ അയക്കപ്പെട്ടിരുന്നു. ദൈവം തന്റെ കൃപയാൽ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഇസ്രായേലിനെ മാത്രമായി തെരഞ്ഞെടുത്തിരുന്നു. കൃപയാണ് അത് ചെയ്തിരുന്നത്. അവനവർക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ കൊടുത്തിരുന്നു. അവർ ഒരിക്കലും നിർമ്മിക്കാത്ത വീടുകൾ അവനവർക്ക് കൊടുത്തിരുന്നു. ദൈവമാണ് അവരെ തെരഞ്ഞെടുത്ത് അവർക്കത് കൊടുത്തത്. അവർ വാങ്ങിയിട്ടില്ലാത്ത നിലങ്ങൾ അവനവർക്ക് കൊടുത്തു. അവർ ഒരിക്കലും നട്ടിട്ടില്ലാത്ത വിളവുകൾ അവനവർക്ക് കൊടുത്തു. അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകൾ അവനവർക്ക് കൊടുത്തു. അവർ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത വിജയങ്ങൾ അവനവർക്ക് കൊടുത്തു. അവർ ഒരിക്കലും യോഗ്യത പ്രാപിച്ചിട്ടില്ലാത്ത കൃപ അവനവർക്ക് കൊടുത്തു. ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ പ്രിയയായ ഇസ്രായേലിന് തന്റെ കൃപയാൽ ഇതെല്ലാം നൽകിയിരുന്നു. അവൻ വേദപുസ്തകത്തിൽ അവളെക്കുറിച്ച് നീ വെളിമ്പ്രദേശത്ത് ഒരു ശിശുവായി കിടന്നുരുളുകയും ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളയുകയും അങ്ങനെ അവൻ ചെയ്തതിനെ കുറിച്ചെല്ലാം പറയുന്നു. എന്നാൽ ദൈവം ഈ കരുണയെല്ലാം അവളോട് കാണിച്ചതിനു ശേഷം അവൾ ധനികയാവുകയും അവൾക്ക് ഓർമ്മക്കേട് പിടിപെടുകയും അവൾക്ക് ഈ കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് ലഭിച്ചുവെന്ന് അവൾ മറന്നുകളയുകയും ചെയ്തു. ഇത് തന്നെ 1964 അമേരിക്കയുടെ ചിത്രമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ അസുഖത്താൽ അതും കഷ്ടപ്പെടുന്നു. നാം വലിയ ശക്തിയുള്ള സഭകളാകുന്നു. ഞങ്ങളൊരു വലിയ ശക്തിയേറിയ ജനമാകുന്നു. നാം എണ്ണത്തിൽ കോടിക്കണക്കിനായിട്ട് ഈ കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് വന്നുവെന്ന് നാം മറന്നുപോയിരിക്കുന്നു. അവർക്ക് ഇതിന്റെ ഒരു മോശമായ കേസുണ്ടായിരുന്നു. ദൈവം അവരോട് നല്ലവനായിരിക്കുകയും അവരെ പുറജാതികളുടെ ദേശത്തു നിന്നും കൊണ്ടുവരികയും അവരെ ഒരു വേർപെട്ട ജനമാക്കുകയും ദൈവം തനിക്ക് വേണ്ടി തന്നെ അവരെ വേർപെടുത്തുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, അവൻ മറ്റൊരു ദേശത്തു നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കി അതിനെ നടുകയും എപ്രകാരം നീ അതിന് തടമെടുത്ത് അത് വളർന്ന് ഫലവത്താകുകയും ചെയ്യാനിടയാക്കി. എന്നാൽ ഈ മുന്തിരിവള്ളി അതിന്റെ അനുഗ്രഹങ്ങൾ എവിടെ നിന്ന് വന്നിരുന്നുവെന്ന് മറന്നുപോയി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ജനങ്ങളും ഈ അന്ത്യകാലത്ത് ഒരു ക്രിസ്ത്യാനി എന്താണ് അർത്ഥമാക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യം മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓർമ്മക്കേടെന്ന രോഗം വീണ്ടും ജനങ്ങളുടെ മേലായിരിക്കുന്നു. അവർക്ക് അവരെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. അവർ അതിനെക്കുറിച്ചെല്ലാം മറന്നുപോയിരിക്കുന്നു. അവർ അവന്റെ വിശുദ്ധിയെ മറന്നുപോയിരിക്കുന്നു. അവർ അവന്റെ പ്രമാണങ്ങളെ മറന്നുപോയിരുന്നു. അവരുടെ സ്ത്രീകൾ ബാക്കിയുള്ള സ്ത്രീകളെ പോലെ തന്നെ ജീവിച്ചിരുന്നു. ദൈവത്തിന്റെ സഭയും അവന്റെ ജനങ്ങളും എല്ലായ്പ്പോഴും ഒരു വേർതിരിക്കപ്പെട്ട ജനവും ഒരു വിളിച്ചു പുറത്താക്കപ്പെട്ട ജനവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായിട്ട് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്നവരുമാകുന്നു. ഇതേ ഉദ്ദേശത്തിന് തന്നെയായിട്ട് ദൈവം തന്റെ സഭയെ വിളിച്ച് ലോകത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അവൻ അതൊരു നിയമമാക്കി കൊടുത്ത് അവൻ തന്നെ അതിനെ അത് വിശുദ്ധമായിരിക്കണമെന്ന് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, ഞാൻ വിശുദ്ധനാകുന്നു, നിങ്ങളും വിശുദ്ധരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവം തന്നെ അത് സ്വയം പറഞ്ഞിരിക്കുന്നു. അവൻ ഈ രീതിയിലുള്ള ജനങ്ങളാകുന്നതിനു വേണ്ടി ഈ ജനങ്ങളെ വിളിച്ചിരുന്നു. എന്നാൽ അവർ അതിനെക്കുറിച്ച് മറന്നുപോയിരുന്നു. അവർ അവന്റെ നിയമങ്ങളെയും അവരുടെ സദാചാരങ്ങളെയും മറന്നുപോയിരുന്നു. സ്ത്രീകൾ പുറത്ത് തെരുവിൽ, ഇസ്രായേലിയരായ സ്ത്രീകൾ, അവർ ഓരോരുത്തരും മശീഹയെ കൊണ്ടുവരുന്നതിനായി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുന്നതിനായി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നിട്ട് ഇപ്രകാരം അവർ പെരുമാറിയിരുന്നു. അവരുടെ സ്വഭാവവും ഭയങ്കരമായിരുന്നു. ഒരു നിമിഷത്തേക്ക് ഞാനിത് ഇവിടെ നിർത്തിയിട്ട് ഇന്ന് ക്രിസ്ത്യാനികളെന്ന് നമ്മെ തന്നെ വിളിക്കുന്നവരായ നമ്മുടെ ഇടയിലും അതേ കാര്യം തന്നെയാണ് നടക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സ്വഭാവം നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. ഒരുവട്ടം തെക്കൻ നാടുകളിൽ അടിമകളെ ഉപയോഗിച്ചു വന്നിരുന്ന സമയത്തെ ഒരു കഥ വായിക്കുന്നതിന് ഒരിക്കലെനിക്കിടയായി. നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞ ഒരു മോട്ടോർ വാഹനം വിൽക്കുന്നത് പോലെ അവർ ഈ അടിമകളെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അവിടെ മധ്യസ്ഥനായ ഒരു വാങ്ങിപ്പുകാരൻ വന്നിട്ട് നിങ്ങൾ മോട്ടോർ വാഹനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ വിൽപ്പന നടത്തുന്നതുപോലെ ഈ അടിമകളെ എടുത്തുകൊണ്ടുപോയി കച്ചവടം നടത്തിയിരുന്നു. ഈ അടിമകൾ അവരുടെ സ്വന്തം ദേശത്തുള്ള വീടുകളിൽ നിന്നും ദൂരെയായിരുന്നു. അവർ ആഫ്രിക്കയിൽ നിന്നും വന്നിരുന്നു. ബോയേഴ്സ് അവരെ തട്ടിക്കൊണ്ടുപോയി ഈ ദ്വീപുകളിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും അവരെ കള്ളക്കടത്ത് ചെയ്ത് അടിമകളായി ജമൈക്കയിലും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. ഇപ്പോൾ ഈ അടിമകൾ ദുഃഖിതരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അവരുടെ സ്വന്തം വീടുകളിൽ നിന്നും ഇവർ അവരെ അപഹരിച്ചു കൊണ്ടുവന്നിരുന്നു. ഒരു ശത്രുവിനാൽ അവർ അപഹരിക്കപ്പെട്ടിട്ട് അവർ ദുഃഖിതരായിരുന്നു. അവർക്കൊരിക്കലും അവരുടെ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെയോ അവരുടെ മാതാപിതാക്കന്മാരെയോ മക്കളെയോ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പരിപൂർണമായും അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് അവർക്ക് അവരെ ചമ്മട്ടിക്കൊണ്ട് പ്രഹരിക്കേണ്ടിയിരുന്നു. കാരണം അവർ ദുഃഖിതരായിരുന്നു. ഒരു ദിവസം അവർ ജോലി ചെയ്തിരുന്ന തോട്ടത്തിൽ ഒരു ദല്ലാൽ കടന്നുവരാനിടയായിട്ട് അദ്ദേഹം ഒരു കൂട്ടം അടിമകൾ അവിടെ ജോലി ചെയ്യുന്നത് കാണുന്നതിനിടയായി. അദ്ദേഹം അകത്ത് കടന്നു വന്നിട്ട് അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര അടിമകൾ ഇവിടെയുണ്ട്? ഏകദേശം 100 പേരുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിൽക്കുന്നതിനോ കൊടുക്കുന്നതിനോ ആരെങ്കിലും അതിലുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അവരെ പോയി ഒന്ന് കാണട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ ജോലി ചെയ്തിരുന്ന തോട്ടത്തിലേക്ക് അയാൾ ചെന്നിട്ട് അവരെ ശ്രദ്ധിക്കുകയും അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനായി ചമ്മട്ടിക്കൊണ്ട് അവരുടെ മേൽ അടിക്കുകയും ചെയ്തിരുന്നത് അവൻ കണ്ടിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരനായ അടിമയെ അവൻ അവിടെ കാണുന്നതിനിടയാകുകയും അവനെ അവർക്ക് ചമ്മട്ടിക്കൊണ്ട് പ്രഹരം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അവന്റെ നെഞ്ച് ഉന്തിയതും താടി ഉയർന്നതുമായിരുന്നു. അവനെ അവർക്ക് ചമ്മട്ടിക്കൊണ്ട് അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദല്ലാൽ അവനെ നോക്കിയിട്ട് ഈ അടിമയെ വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവൻ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ശരി, ആ അടിമയ്ക്കുള്ള വിശേഷത എന്താകുന്നു? അവൻ ബാക്കിയുള്ള അടിമകൾക്ക് മേൽനോട്ടക്കാരനാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, അവനും വെറും ഒരു അടിമയാകുന്നു. അദ്ദേഹം ചോദിച്ചു, ഒരുപക്ഷെ നിങ്ങൾ അവന് വ്യത്യസ്തമായ ആഹാരം കൊടുക്കുന്നുണ്ടാകും? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവനും മറ്റുള്ളവരോടൊപ്പം അടിമശാലയിൽ നിന്നും കഴിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ശരി, എങ്കിൽ പിന്നെ ബാക്കിയുള്ള അടിമകളിൽ നിന്നും അവനുള്ള വ്യത്യസ്തത എന്താണ്? അദ്ദേഹം പറഞ്ഞു, ശരി, വളരെ ദീർഘസമയമായി ഞാനും ഈ കാര്യത്തിൽ വളരെ അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ദിവസം എനിക്കത് അറിയുന്നതിനിടയായി. അതായത്, അവൻ വന്നിരുന്ന അവന്റെ സ്വന്തം നാട്ടിൽ അവന്റെ പിതാവ് അവിടെയുള്ള ഒരു മുഴുവൻ ഗോത്രത്തിന്റെയും രാജാവാകുന്നു. അവൻ തന്റെ വീട്ടിൽ നിന്നും ഒരു അന്യദേശക്കാരനെ ഇവിടെയായിരിക്കുന്നുവെങ്കിലും താനൊരു രാജാവിന്റെ മകനാണെന്ന് അറിഞ്ഞിരിക്കെ അവനൊരു രാജാവിന്റെ മകനെ പോലെ സ്വയം പെരുമാറുന്നു. ഞാനോർത്തു, അതായത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു നീഗ്രോയായ ഒരു അടിമയ്ക്ക് തന്റെ പിതാവ് ഒരു ഗോത്ര മനുഷ്യനാണെന്നും അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ രാജാവാണെന്നും അറിഞ്ഞിട്ട് ഇപ്രകാരം പെരുമാറാൻ കഴിയുമെങ്കിൽ അതൊരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീക്കോ പുരുഷനോ അവരുടെ പിതാവ് മഹത്വത്തിൽ സ്വർഗത്തിലെ രാജാവാണെന്ന് അറിയുന്നത് അവരെ കൊണ്ട് അത് എന്ത് ചെയ്യുന്നതിനിടയാക്കിയിരിക്കണം. നാം നമ്മെ തന്നെ ക്രിസ്തീയ പുരുഷന്മാരായും സ്ത്രീകളായും പെരുമാറുന്നതിനിടയാക്കിയിരിക്കണം. നാം അതുപോലെ തന്നെ പെരുമാറുകയും അതുപോലെ തന്നെ വസ്ത്രധാരണം ചെയ്യുകയും അതുപോലെ സംസാരിക്കുകയും അതുപോലെ അത് ജീവിക്കുകയും വേണം. നാം പരദേശികളാണെങ്കിലും നാം രാജാവിന്റെ മക്കളാകുന്നു. ആമേൻ. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ നാളുകളിലെ നമ്മുടെ സ്വഭാവം നമ്മെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലും അതേ അഴുക്കിൽ തന്നെ വീണിട്ട് അവരുടെ സദാചാരം കെട്ടുപോയിരുന്നു. നീ വ്യഭിചാരം ചെയ്യരുത്, നീ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നും മറ്റുമുള്ള ദൈവത്തിന്റെ നിയമങ്ങൾ അവർ മറന്നുപോയി കഴിഞ്ഞിരുന്നു. അവർ ആ നിയമങ്ങളെ മറന്നുപോയിരുന്നു. അവർക്കിനിയും അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവരും ഇന്ന് സഭയെത്തിയിരിക്കുന്ന അതേ അവസ്ഥയിൽ ബാക്കിയുള്ള ലോകത്തെ പോലെയാകുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഇസ്രായേൽ അവരുടെ തുടക്കത്തിൽ അവരുടെ മേലൊരു രാജാവിനെ ആവശ്യപ്പെടുകയുണ്ടായി. അവർക്ക് വേണ്ടി അയക്കപ്പെട്ടിരുന്ന പ്രവാചകനായ ശമൂവേൽ അവരോട് പറഞ്ഞു, ഞാൻ യഹോവയുടെ നാമത്തിൽ എന്തെങ്കിലും അരുളി ചെയ്തിട്ട് അതെപ്പോഴെങ്കിലും സംഭവിക്കാതെ ഇരുന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, നീ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പണമോ ആഹാരമോ എനിക്ക് ജീവിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ പണമോ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, നീ അത് ചെയ്തിട്ടില്ല. നീ അരുളി ചെയ്തിട്ട് സംഭവിക്കാത്തതായി യാതൊന്നും ശമൂവേൽ നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിനക്ക് ജീവിക്കുന്നതിനു വേണ്ടി നീ ഞങ്ങളോട് ഞങ്ങളുടെ പണം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിരിക്കലും എങ്ങനെയൊക്കെ ആയാലും ഞങ്ങൾക്കൊരു രാജാവ് ആവശ്യമായിരിക്കുന്നു. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. അവർ നിന്നെയല്ല എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അതേ അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അവർക്കിനിയും ദൈവത്തിന്റെ പ്രവാചകന്മാരെ ആവശ്യമില്ല. അവർക്കവരെ ആവശ്യമില്ല. ആരെങ്കിലും ഒരു പ്രവാചകൻ അവരുടെ പക്കൽ വചനവുമായിട്ട് വന്നാലും അവരെ തിരികെ വചനത്തിലേക്ക് തിരിക്കുന്നതിന് ശ്രമിച്ചാലും അവർ അത് നിരസിച്ചു കളയുമായിരുന്നു. ആ രീതിയിലുള്ള ഒരു അന്യായമായി അവർ എല്ലായ്പ്പോഴും അത് ചെയ്തിരുന്നു. ലോകവും സഭയും കൂടി എപ്പോഴെങ്കിലും സ്വയം ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആത്മീയമായി യാതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് യഹോവ ഇപ്രകാരം അറിയിച്ചത് വചനം ആവശ്യമില്ലാതാകുന്നു. അവർക്ക് തോന്നിയത് പിന്നെ അവർക്ക് ആവശ്യമായിരിക്കുന്നു. അവർ ലോകത്തെ ആവശ്യപ്പെടുകയും എന്നിട്ടും പിന്നെ ക്രിസ്ത്യാനികളെന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ ലോകത്തിൽ ജീവിക്കുകയും ലോകത്തോടൊപ്പം ജീവിക്കുകയും ലോകത്തെ പോലെ ജീവിക്കുകയും എന്നിട്ടപ്പോഴും അവരൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള അവരുടെ അംഗീകാരം നിലനിർത്താനും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ അതിന്റെ കാര്യം എന്താണെന്നാൽ അതൊരാത്മീയ ഓർമ്മക്കേടാകുന്നു. അത് കൃത്യമായും അതേ കാര്യം തന്നെയാകുന്നു. അവർ ആരാണെന്ന് അവർക്കറിയില്ല. അവർ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ മറന്നുപോയിരിക്കുന്നു. അതുപോലെ ഒരാൾ ഇത് വരികയാണെങ്കിൽ മറ്റേതിനെ പോലെ തന്നെ ഇത് നിരസിച്ച് കളയപ്പെടും. അവർക്കതിന്റെ ഒരു മോശമായ അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്കിന്നും അതുണ്ടായിരിക്കുന്നു. അവർക്കിനിയും അലൌകികമായ കാര്യങ്ങളുമായിട്ട് അവരെ തന്നെ തിരിച്ചറിയിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്കത് ആവശ്യമില്ലാതായിരിക്കുന്നു. ആ വചനം, ആ സുവിശേഷം അതവർക്ക് ആവശ്യമില്ലാതായിരിക്കുന്നു. പാപമെന്ന രോഗം അവരുടെ മേൽ ബാധിച്ചിരിക്കുകയും അവർ ദുഷ്ടപ്പെടുകയും ചെയ്യുന്നു. പാപം പരിവർത്തനം ചെയ്യാത്ത ഹൃദയത്തിന് ആനന്ദമാകുന്നു. അത് പരിവർത്തനം ചെയ്യാത്ത ഹൃദയത്തിന് നന്നായി കാണപ്പെടുന്നു. എന്നാൽ അത് മരണത്തിന്റെ വഴിയാകുന്നു. മരണമല്ലാതെ മറ്റ് യാതൊന്നും അവിടെ ശേഷിച്ചിട്ടില്ല. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതിനാൽ ആ ശമ്പളത്തെ നിങ്ങൾ കൊയ്തിരിക്കണം. നിങ്ങൾ കാറ്റിനെ വിതയ്ക്കുകയും കൊടുങ്കാറ്റ് കൊയ്യുകയും ചെയ്യുന്നു. ആത്മീയ അടയാളങ്ങളും ദൈവത്തിൽ നിന്നും ദൂതനായി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രസംഗവും ഇനിയും ഒരിക്കലും അവരെ ഉത്തേജിപ്പിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് നേരെ അവരുടെ മുഖത്ത് നോക്കി പരിഹസിച്ചുകൊണ്ട് പറയാൻ കഴിയും, എനിക്ക് ഇതുപോലൊരു കാര്യം കേൾക്കുന്നതിനു വേണ്ടി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് തന്നെ ഇപ്പോൾ ആവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താകുന്നു ഇത്? ആത്മീയ ഓർമ്മക്കേട് എന്ന കാര്യം തന്നെ കൃത്യമായിരിക്കുന്നു. ദൈവവും അവന്റെ വചനവും ഒന്നാണെന്നും അവനത് മാറ്റാൻ കഴിയില്ലെന്നും അവർ മറന്നുപോയിരിക്കുന്നു. അവരുടെ കാലത്ത് ഒരു പ്രവാചകൻ ദൃശ്യത്ത് വന്ന് ഒരാത്മീയ അടയാളമോ ഒരാത്മീയ ശബ്ദമോ അതിന്റെ പിന്നിലായി ദൈവത്തിന്റെ ശബ്ദമോ കൊടുക്കുകയാണെങ്കിൽ അവർ അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും മാത്രം ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആ പഴഞ്ചൊല്ല് അറിയാമല്ലോ, ദൂതന്മാർ കാലെടുത്ത് വെക്കാൻ പേടിക്കുന്നിടത്ത് കുടയാണി അടിച്ച ചെരിപ്പുമായി മൂഢൻ നടക്കും. അത് തന്നെയാണ് ഈ ആത്മീയ ഓർമ്മക്കേട് ചെയ്യുന്നത്. അത് ജനങ്ങളെ അതുപോലൊരു സ്ഥാനത്തെത്തിച്ചിട്ട് അവരുടെ ഉള്ളിൽ അവരെക്കുറിച്ച് യാതൊരു വിചാരവും ഇല്ലാതെയാക്കുന്നു. അവർക്ക് ആത്മീയമായി യാതൊരു ആവശ്യവുമില്ലാതെയാകുന്നു. പരിശുദ്ധാത്മാവ് രോഗികളെ സൌഖ്യമാക്കുകയും ഹൃദയ വിചാരങ്ങളെ വിവേചിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ആത്മീയ യോഗത്തെ സഭകളുടെ ഇടയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ഇവിടെയുള്ള ഈ സ്റ്റേഡിയത്തിൽ ഒരു വലിയ റാലിയും സമ്മേളനവും നടത്തിക്കൊണ്ട് അവരെ വിളിച്ചുകൂട്ടിയിട്ട് എന്ത് സംഭവിക്കുമെന്നൊന്ന് നോക്കിക്കാണുക. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവരെല്ലാം എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. അവർക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. അവർ അതുമായി യാതൊന്നും ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. അവർ അപ്പോഴും എന്തെങ്കിലും വിവേകപരമായ സംഭാഷണത്തിന് ചെവികൊടുക്കും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും അവന്റെ പുനരുത്ഥാനത്തെയും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യത്തിലെത്തുമ്പോൾ അവർക്കതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. കാരണം അതവരെ കുറ്റം വിധിക്കുന്നു. അവർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുമായിട്ട് അതവരെ തീപിടിപ്പിക്കുന്നു. യാതൊരു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാൽ നിങ്ങൾ അതിന് വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് അനുതാപത്തിന്റെ ഫലങ്ങളെ കൊണ്ടുവരും. അങ്ങനെ ഈ ആത്മീയ ഓർമ്മക്കേട് ജനങ്ങളെ പിടികൂടുമ്പോൾ പിന്നെ അവർ തീരെ മോശമായ ഒരവസ്ഥയിലെത്തുന്നതായി നാം കാണുന്നു. ഇപ്പോൾ നാം അത് തന്നെ ഇവിടെ കാണുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയപ്പെട്ടിരിക്കണം. എവിടെയെങ്കിലും നിങ്ങളത് കാണിച്ചിരിക്കണം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾ എവിടെയാണ് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെയാകുന്നു എന്ന് തിരിച്ചറിയപ്പെടുന്നു. നിങ്ങൾ ആ കാര്യത്തിൽ പകുതി വഴിയിൽ ആയിരിക്കുന്നില്ല. ഒരു മദ്യപിച്ച് സമ്മതിത്തനായ മനുഷ്യൻ എന്നൊരു കാര്യമില്ല. ഒരു കറുത്ത് വെളുത്ത പക്ഷി എന്നൊരു കാര്യമില്ല. ഒന്നുകിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനല്ല. നിങ്ങളൊരു വിശുദ്ധനോ അല്ലെങ്കിൽ ഒരു പാപിയോ ആകുന്നു. ഒന്നല്ലെങ്കിൽ മറ്റേതാകുന്നു. കൂടാതെ ദൈവത്തിന്റെ വചനത്തോടുള്ള നിങ്ങളുടെ ആത്മീയ മനസ്ഥിതി, നിങ്ങളുടെ നിലപാട് എവിടെയാണെന്ന് കൃത്യമായും തിരിച്ചറിയപ്പെടുത്തി കാണിക്കുന്നു. അത് ശരിയാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാഭിഷേകം പെന്തിക്കോസ് നാളിലും അല്ലെങ്കിൽ മറ്റേതൊരു സമയത്തും ആയിരുന്നതുപോലെ തന്നെയാണെന്ന് വെളിപ്പെടുത്തി ന്യായീകരിക്കുകയും തെളിയിച്ചു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മനസ്ഥിതി, നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയിക്കുന്നു. അത് ശരിയാണ്. നിങ്ങളൊരു മൂപ്പനോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രാസംഗികൻ തന്നെയായാലും അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അതെ, ഇത് അവർക്കും പിടിപെടുന്നു. അതിനാൽ ഇതൊരു പടർന്നു പിടിക്കുന്ന രോഗമാണെന്നും ഇത് മുഴുവൻ കാര്യങ്ങളെയും ബാധിക്കുന്നു എന്ന് നാം കാണുന്നു. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇപ്പോൾ ഒരു അമേരിക്കൻ പൌരനാകുന്നതിന്, ഒരു അമേരിക്കക്കാരനാകുന്നതിന് ഞാൻ എന്റെ രാജ്യവുമായി തിരിച്ചറിയപ്പെട്ടിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു അമേരിക്കൻ പൌരനാകുന്നതിന് ഞാൻ ഈ ദേശത്ത് ജനിച്ചപ്പോൾ തന്നെ ഞാൻ ഈ ദേശത്തെ ഒരു പൌരനാകുകയും ഞാൻ ഈ ദേശവുമായിട്ട് തിരിച്ചറിയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ദേശം എന്താകുന്നുവോ അത് ഞാനാകുന്നു. അതെന്തായിരുന്നുവോ അത് ഞാനുമാകുന്നു. കാരണം ഞാനൊരു അമേരിക്കൻ പൌരനായി തിരിച്ചറിയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എനിക്കതിന്റെ സകല ലജ്ജയെയും അതോടൊപ്പം അതിന്റെ സകല മഹത്വത്തെയും എടുക്കേണ്ടിയിരിക്കുന്നു. അതെന്തു തന്നെയായിരുന്നാലും ഞാനാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഞാൻ അതുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ആമേൻ. നിങ്ങളിത് മനസ്സിലാക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു അമേരിക്കൻ പൌരനായി തിരിച്ചറിയപ്പെടുമ്പോൾ പിന്നെ അതെന്തെല്ലാമായിരുന്നുവോ അത് ഞാനുമാകുന്നു. അതെന്തെല്ലാമാകുന്നുവോ ഞാനുമാകുന്നു. ഞാനതിന്റെ ഒരു ഭാഗമായിരിക്കണം. എനിക്ക് ഞാനൊരു അമേരിക്കൻ പൌരനാണെങ്കിൽ ഞാൻ അമേരിക്കയുടെ ഭാഗവുമാകുന്നു. കൂടാതെ അമേരിക്ക എന്താകുന്നുവോ അത് ഞാനുമാകുന്നു. ഞാനൊരിക്കലും ഇത് മറക്കാനിടയാകരുത്. ഞാനൊരു യഥാർത്ഥ അമേരിക്കൻ പൌരനായിരിക്കണമെങ്കിൽ എന്റെ ദേശം എന്താകുന്നുവോ അത് ഞാനാകുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർത്തിരിക്കണം. കാരണം ഞാൻ എന്റെ ദേശവുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതിനെ മറന്നു കളയരുത്. അല്ലെങ്കിൽ ഈ ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ദേശത്തിന് വേണ്ടി മരിക്കുന്നതും അല്ലെങ്കിൽ ഈ ദേശം നിൽക്കുന്ന സകല കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നതും ഞാൻ ഈ ദേശത്തിന് വേണ്ടി നിന്നിരിക്കണം. എന്റെ ദേശം എന്താകുന്നുവോ അത് ഞാനാകുന്നു. അതെന്തിനു വേണ്ടി നിൽക്കുന്നുവോ അതിനുവേണ്ടി ഞാനും നിൽക്കുന്നു. ഒരു സത്യസന്ധനായ അമേരിക്കക്കാരനാകുന്നതിന് ഞാനതിനുവേണ്ടി മരിക്കാൻ തയ്യാറാവുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നതിനും അതിനുവേണ്ടി നിലപാടെടുക്കുന്നതിനും കൂടാതെ എന്തൊക്കെ അതിനുവേണ്ടി ചെയ്യണമോ അതിനുവേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കണം. ഞാനതിന്റെ ഭാഗമാകുന്നു. എന്നെ കുറ്റപ്പെടുത്താതെ നിങ്ങൾക്കതിനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. നിങ്ങൾ അതിനെതിരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എനിക്കെതിരായിട്ട് പറയുന്നു. കാരണം ഞാൻ ഒരു അമേരിക്കക്കാരനാകുന്നു. ഒരു അമേരിക്കക്കാരനായിട്ട് അതിനെതിരായിട്ട് പറയുന്നത് കൂടാതെ ഈ ദേശത്തിനെതിരായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്കെതിരായിട്ടാകുന്നു. കാരണം നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാകുന്നു. നിങ്ങൾ ഒരിക്കലും ഇത് മറന്നുപോകാൻ ഇടയാകരുത്. അങ്ങനെ നിങ്ങളിത് മറന്നു കളയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മക്കേട് എന്ന അസുഖമുള്ളത് അത്രയും തീർച്ചയായ ഒരു കാര്യമാകുന്നു. കൂടാതെ ഓർക്കുക, നിങ്ങൾക്ക് അമേരിക്കയുടെ ഒരു ഭാഗമായിരിക്കാതെ നിങ്ങൾക്കൊരു അമേരിക്കൻ പൌരനായിരിക്കാൻ കഴിയില്ല. നിങ്ങളതിന്റെ ഭാഗമായിരിക്കണം. ഒരു അമേരിക്കക്കാരൻ എന്താകുന്നുവോ അത് നിങ്ങളായിരിക്കണം. ഞാനതുമായിട്ട് പങ്കുകൊള്ളപ്പെട്ടിരിക്കണം. ഇതെന്റെ ദേശമാകുന്നു. ഞാൻ ഈ ദേശത്തിന്റെ പങ്കാളിയായിരിക്കണം. ഈ ദേശം എന്താകുന്നുവോ അത് ഞാനാകുന്നു. നോക്കൂ, ഈ ദേശം എന്തായിരുന്നുവോ ഞാനാകുന്നു. ഈ ദേശം എന്തായിരുന്നുവോ അതൊരു കാര്യമല്ല. ഞാനിപ്പോഴും അതെന്തായിരുന്നോ ഞാനാകുന്നു. ഒരു അമേരിക്കക്കാരനാകുന്നതിന് ഞാൻ അതിനോടൊപ്പം പ്ലൈമോത്ത് റോക്കിൽ അതിന്റെ പൂർവ്വപിതാക്കന്മാരോടൊപ്പം എത്തിച്ചേർന്നിരുന്നു. എനിക്കത് ചെയ്യേണ്ടിയിരുന്നു. കാരണം ഞാൻ അതിന്റെ ഒരു ഭാഗമാകുന്നു. ഈ ദേശത്തെ അതിന്റെ അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പോൾ റവേറയോടൊപ്പം ഞാൻ സവാരി ചെയ്തിരുന്നു. ഞാനൊരു യഥാർത്ഥ അമേരിക്കക്കാരനാണെങ്കിൽ ഞാൻ പ്ലൈമൌത്ത് റോക്കിൽ ഇറങ്ങിയിരുന്നു. ഞാൻ പോൾ റവേറയോടൊപ്പം ഇതിന്മേൽ വരാൻ പോകുന്ന അപകടത്തെ മുന്നറിയിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമോ? ഞാൻ ജോർജ് വാഷിംഗ്ടനോടുകൂടെയും അദ്ദേഹത്തിന്റെ നഗ്നപാദരായ സൈനിക ഭടന്മാരോടൊപ്പം മഞ്ഞ് നിറഞ്ഞ ഡെലവർ മറികടന്നിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ദേശവുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവൻ എന്താണ് അവിടെ ചെയ്തത്? ഞാനും അതിന്റെ ഭാഗമാകുന്നു. ഞാൻ എന്താണോ ഇപ്പോൾ ചെയ്യുന്നത് അത് അവന്റെ ഭാഗമാകുന്നു. ഞാൻ വാഷിംഗ്ടണോടൊപ്പം ഡെലവറിൽ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്റ്റോൺവെൽ ജാക്സണോടൊപ്പം നിന്നിരുന്നു. എല്ലാ സാധ്യതകളും അത്രമാത്രം അവനെതിരായി നിൽക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, ഈ സാധ്യതകളെല്ലാം നിനക്കെതിരായി നിൽക്കുമ്പോൾ നീ ഒരു കല്ല് തൂണുപോലെ എങ്ങനെയാണ് നിൽക്കുന്നത്? തന്റെ ലജേറിയ നീല കണ്ണുകളോടുകൂടിയ ഈ മനുഷ്യൻ തന്റെ ബൂട്ട് കൊണ്ട് പൊടി തട്ടിക്കളഞ്ഞിട്ട് ഇതിനുവേണ്ടി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതുവരെ ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു കല്ല് തൂണുപോലെ നിൽക്കേണ്ടത് ആവശ്യമാക്കുന്നു. ഞാൻ സ്റ്റോൺവെൽ ജാക്സണോടൊപ്പം അവിടെ നിന്നിരുന്നു. ഒരു അമേരിക്കക്കാരനാകുന്നതിന് എനിക്ക് അവനോടൊപ്പം തിരിച്ചറിയപ്പെടുകയും അവന്റെ നിലപാടെടുക്കേണ്ടത് ആവശ്യമാകുന്നു. ഡെലവേർ മറികടക്കുകയും യുദ്ധം പൊരുതുകയുമാകുന്നു. ഞാൻ കൊടി നാട്ടിയിരുന്നു. അവർ ഗുവാമിൽ കൊടി നാട്ടുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആയിരത്തോളം അമേരിക്കൻ സൈനികർ അവരുടെ ജീവനെ കൊടുത്തിട്ട് ശേഷമുള്ള ഒരു ചെറിയ കൂട്ടം സൈനികർ അവിടെ കോടിച്ചെന്ന് കൊടി ഉയർത്തി. അവിടെ വെച്ചുള്ള കൊടി ഉയർത്തലുമായി ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരുമായിരിക്കുന്നു, എല്ലാ അമേരിക്കൻ പൌരന്മാരും ഗുവാമിൽ വെച്ചുള്ള കൊടി ഉയർത്തലുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവർ അവിടെ കൊടി ഉയർത്തിയിരിക്കുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ എന്റെ കബറുകളിൽ കൂടെ കണ്ണുനീരൊഴുകി. അത് ഞാനായിരുന്നു, അത് നിങ്ങളായിരുന്നു. നാം അതുമായിട്ട് അവിടെ വെച്ച് തിരിച്ചറിയപ്പെട്ടപ്പോൾ അത് നമ്മെ എല്ലാവരെയും അർത്ഥമാക്കുന്നു. ഈ ദേശം എന്താകുന്നുവോ അതെല്ലാം ഞാനുമാകുന്നു. ഇതിന്റെ സകല മഹത്വവും എന്റെ മഹത്വമാകുന്നു. ഇതിന്റെ സകല ലജ്ജയും എന്റെ ലജ്ജയാകുന്നു. ഈ ദേശം ലജ്ജാകരമായ കാര്യങ്ങളെ ചെയ്തെങ്കിൽ എനിക്ക് ഈ ദേശവുമായിട്ട് എനിക്കതിന്റെ നിന്ദയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ ദേശം മഹത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അതിനോടൊപ്പം മഹത്വം സ്വീകരിക്കുന്നു. കാരണം ഞാൻ അതുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി തിരിച്ചറിയപ്പെടുന്നതിന് ഒരു അമേരിക്കക്കാരന് അമേരിക്കയുടെ സകല ലജ്ജയും സകല മഹത്വവും അമേരിക്ക എന്തായിരുന്നുവോ അതിനെല്ലാം വേണ്ടി നിൽക്കേണ്ടതായിട്ടുണ്ട്. അവൾ എന്താകുന്നുവോ അല്ലെങ്കിൽ അവൾ എന്തായിരിക്കുമോ നിങ്ങൾ അതുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കുന്നതിനു വേണ്ടിയും നിങ്ങൾക്ക് അതേ കാര്യം തന്നെ ആകേണ്ടിയിരിക്കുന്നു. നാം അത് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എന്തായിരുന്നുവോ ഞാൻ അവനുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ അവനുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ എന്നിലും ഞാൻ അവനിലുമാകുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ വാസ്തവമായും യഥാർത്ഥ ക്രിസ്ത്യാനിയായ എല്ലാ ക്രിസ്ത്യാനിയും ലോകത്തിനൊരു അടിസ്ഥാനമിടുന്നതിനു മുമ്പേ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അവനോടൊപ്പമായിരുന്നു. നാം ദൈവത്തിന്റെ അദ്രവത്വത്തിന്റെ മണ്ഡലത്തിൽ ലോകം നിർമ്മിക്കപ്പെടുന്നതിന് 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ അവനുമായി തിരിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ അപ്പോൾ മുതൽ അവനോട് കൂടെയായിരുന്നു. എനിക്ക് നിത്യജീവനുണ്ടെങ്കിൽ ഞാൻ അവനോടൊപ്പം അവിടെയായിരുന്നു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവനോടൊപ്പമായിരുന്നു. ഞാൻ അവനോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരുന്നു. അബ്രഹാമിന് 75 വയസ്സും അവന്റെ ഭാര്യയ്ക്ക് 65 വയസ്സും പ്രായമുള്ളപ്പോൾ ദൈവം അവനെ വിളിച്ച് അവർക്കൊരു പുത്രനുണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു മകനുണ്ടാകാൻ പോകുകയാകുന്നു എന്ന് യഹോവായി പ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന ആ വാഗ്ദത്തത്തിൽ അവൻ തന്റെ നിലപാടെടുത്തപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. ഞാൻ അവനോട് കൂടെ നിന്നിരുന്നു. മറ്റുള്ള എല്ലാ ക്രിസ്ത്യാനികളും അവനോടൊപ്പം നിന്നിരുന്നു. അവന് പരീക്ഷകൾ വന്നപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. അവൻ ഇസഹാക്കിനെ ബലികൊടുക്കുന്നതിന് മലമുകളിലേക്ക് പോയപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. അവിടെ ആട്ടുകൊറ്റൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. ഞാൻ യോസഫിനോടൊപ്പം അവൻ തന്റെ സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടപ്പോഴായിരുന്നു. കാരണം അവൻ ആത്മീയനും ബാക്കിയുള്ളവർ ജഡികരുമായിരുന്നു. തന്റെ സ്വന്തം സഹോദരന്മാരാലുള്ള നിന്ദയെ സഹിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അവൻ അറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. അവൻ എന്തായിരുന്നുവോ ഞാനായിരുന്നു. ഞാൻ എന്താകുന്നുവോ അവനായിരുന്നു. കാരണം നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാകുന്നു. ഞാൻ യോസഫിനോടൊപ്പം അവന്റെ ഗുഹയിലും കാരാഗ്രഹത്തിലുമായിരുന്നു. അവൻ ഫറവോന്റെ വലങ്കയ്യായിട്ട് പോയപ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവനോടൊപ്പം തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. യാക്കോബ് രാത്രി മുഴുവനും ഒരു ദൂതനുമായിട്ട് മല്ലിടുമ്പോൾ ഞാൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സ്വയം മല്ലിട്ടു. അവൻ അതിൽ കൂടെ കടന്നുപോയിരുന്നത് എന്തായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ ഞാൻ യാക്കോബിനോടൊപ്പം അതേ സമയത്ത് തന്നെ മല്ലുപിടിച്ചു. കാരണം ഞാൻ അവന്റെ സഹോദരനാകുന്നു. മോശം ഇസ്രായേലിലേക്ക് പോയപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. ഞാൻ മോശയോടൊപ്പം കത്തുന്ന മുൾപടർപ്പിലായിരുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ വേദപുസ്തകത്തിലുള്ള കഥാപാത്രങ്ങളുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇത് മറക്കരുത്. മോശയ്ക്കെതിരായി സകല മനുഷ്യനും നിന്നപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. ഞാൻ മോശയോടൊപ്പം അവൻ ചെങ്കടൽ മറികടന്നപ്പോൾ ഉണ്ടായിരുന്നു. അവൻ തന്റെ കൈകളെ ഉയർത്തി മുമ്പോട്ട് നടക്കുകയും ചെങ്കടൽ തുറക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ ക്രിസ്തുവിനോടൊപ്പം തിരിച്ചറിയപ്പെടുകയും ആ നാഴികയിൽ തന്നെ ഞാൻ മോശയോടൊപ്പവുമായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികളും അവരെന്തായിരുന്നാലും എല്ലാ വിശ്വാസികളും അവരെന്തായിരുന്നാലും എല്ലാ വിശ്വാസികളും ഇപ്പോൾ അതേ വ്യക്തിയോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതെന്ത് തന്നെയായാലും നിങ്ങൾ തിരിച്ചറിയപ്പെട്ടിരിക്കണം. അത് മറക്കരുത്. നിങ്ങൾ അത് മറന്നുപോയാൽ നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടാകുന്നു. നിങ്ങൾ ആരാകുന്നുവെന്ന് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ മോശയോടൊപ്പം അവൻ ചെങ്കടൽ മറികടന്നപ്പോൾ ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ ഏലിയാവിനോടൊപ്പം ആഹാബിന്റെ കാലത്ത് യഹോവയെയോ അതോ ബാലിനെ സേവിക്കണമോ എന്നുള്ള തെരഞ്ഞെടുപ്പ് അവർക്ക് നടത്തേണ്ടി വന്നപ്പോൾ ഞാൻ അവനോട് കൂടെയായിരുന്നു. അവൻ ഈ തെരഞ്ഞെടുക്കൽ നടത്തേണ്ടി വന്നപ്പോൾ നാം അവനോടുകൂടെ കർമ്മൽ പർവ്വതത്തിലായിരുന്നു. കാരണം അവൻ തിരിച്ചറിയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ അതേ ദേഹത്തിൽ തന്നെ നാമും തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ആ ദേഹത്തിൽ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ നാം അവനോടൊപ്പം അവിടെയായിരുന്നു എന്നുള്ള കാര്യം നാം ഓർമ്മിച്ചിരിക്കണം. അത് ശരിയാണ്. ഇപ്പോൾ ദാവീദ് അവന്റെ സഹോദരന്മാരാൽ തള്ളിക്കളയപ്പെട്ടപ്പോൾ ഞാൻ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഞാൻ ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങളും ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ തള്ളിക്കളയലിൽ നാമും തിരിച്ചറിയപ്പെട്ടിരിക്കണം. ഞാൻ എബ്രായം മക്കളോടൊപ്പം എരിയുന്ന തീച്ചുള്ളയിൽ ഉണ്ടായിരുന്നു. നാലാമത്തെ വ്യക്തിയുടെ സാന്നിധ്യത്താൽ അഗ്നിക്ക് അവരെ എരിച്ചു കളയാൻ കഴിഞ്ഞില്ല. ഞാൻ ദാനിയലിനോടൊപ്പം സിംഹങ്ങളുടെ ഗുഹയിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ അവിടെ വെച്ച് അവനോടുകൂടെ തിരിച്ചറിയപ്പെട്ടപ്പോൾ ഞാനും അവിടെ തിരിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ അവനോടൊപ്പം കാൽവരിയിലായിരുന്നു എന്നത് ഏറ്റവും ഉറച്ച കാര്യമാകുന്നു. ഞാൻ കാൽവരിയിൽ അവനോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കണം. ഞാൻ കാൽവരിയിൽ അവനോടൊപ്പം തിരിച്ചറിയപ്പെടുക മാത്രമല്ല, എന്നാൽ ഞാൻ കാൽവരിയിൽ അവനോടൊപ്പം മരിക്കുകയും ചെയ്തു എന്നൊരു സ്ഥാനത്തായിരിക്കണം. എല്ലാ ക്രിസ്ത്യാനികളും അവനോടൊപ്പം കാൽവരിയിൽ മരിച്ചിരിക്കണം. നിങ്ങൾ അവനോടുകൂടെ കാൽവരിയിൽ മരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനോടൊപ്പം യാതൊന്നുമായിരിക്കാൻ കഴിയുകയില്ല. അവൻ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവനോടൊപ്പം മരിച്ചു. അതിനുശേഷം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ അവനോടുകൂടെ ആയിരുന്നു. ഈസ്റ്റർ ദിവസം രാവിലെ ഞാൻ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അവൻ എന്തെല്ലാം ചെയ്തിരുന്നുവോ ഞാൻ അവനോടുകൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ വിശ്വാസികളും അതുപോലെ തന്നെയാകുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ അവനിൽ കൂടെ നരകത്തിന്റെ സകല ശക്തിയെയും പിടിച്ചടക്കി അവനോടൊപ്പം ഇരിക്കുന്നു. നിങ്ങൾ അവനോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നതിനാൽ സകല ക്രിസ്തീയ വിശ്വാസികളും അതേപോലെ തന്നെ അവനോടൊപ്പം ഇരിക്കുന്നു. ഇപ്പോൾ ഈ അന്ത്യനാളുകളിൽ വളരെയധികം വിശ്വസിക്കുന്നവരായ ക്രിസ്ത്യാനികളോടൊപ്പം എന്നെ തന്നെ സ്വയമായി അവന്റെ ശുശ്രൂഷയിൽ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ നാളുകളിൽ ഞാൻ എന്നെ തന്നെ അവന്റെ ശുശ്രൂഷയിൽ തിരിച്ചറിയപ്പെട്ട് കാണുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ആ രീതിയിൽ കാണുകയും അത് വിശ്വസിക്കുകയും അതോടൊപ്പം നടക്കുകയും ചെയ്ത് കാണുന്നുണ്ടോ? ശ്രദ്ധിക്കുക, അവൻ ചെയ്ത പ്രവൃത്തികൾ വിശ്വാസികളും അതേ കാര്യം തന്നെ ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനോടുകൂടെ തിരിച്ചറിയപ്പെടാൻ കഴിയില്ലേ? അതിനുശേഷം വചനത്തിന്റെ കാരണത്താൽ നിന്ദ വരുമ്പോൾ അവൻ ചെയ്തതുപോലെ നിന്ന സഹിച്ചുകൊണ്ട് നിൽക്കുകയും നോക്കൂ, അവനോടുകൂടെ നിങ്ങൾക്ക് തിരിച്ചറിയപ്പെടാനും കഴിയുന്നില്ലേ? ഞാൻ അവനോടുകൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ പെന്തക്കോസ് നാളിൽ അവനോടുകൂടെ ആയിരുന്നു. ഞാൻ ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധാൽപ്രസ്ഥാനത്തിൽ തിരിച്ചറിയപ്പെട്ടുകൊണ്ട് അവിടെ മുകളിലായിരുന്നു. സഭയ്ക്ക് അത്രമാത്രം ഓർമ്മക്കേട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നില്ലേ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. കാരണം അവരിൽ ചിലർ പരിശുദ്ധാത്മാവെന്നൊരു കാര്യമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. നോക്കൂ, സഭ എവിടെ എത്തിയിരിക്കുന്നു? ഇത് ഓർമ്മക്കേടിന്റെ തീരെ മോശമായ ഒരു രോഗമായിരിക്കുന്നു. നോക്കൂ, പിൻസമയത്ത് അത് യേശു ക്രിസ്തു ആയിരുന്നു എന്ന് തന്നെ അവർ മറന്നിരിക്കുന്നു. യേശു ക്രിസ്തു എന്തായിരുന്നു എന്ന് തന്നെ അവർ മറന്നിരിക്കുന്നു. അവർ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ വിചാരിച്ചു അവൻ വെറുമൊരു നിയമനിർമ്മാതാവോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനോ മറ്റുമായിരുന്നു. അവൻ ദൈവമായിരുന്നു എന്ന് അവർ മറന്നുപോയിരുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അവർ മറന്നിരിക്കുന്നു. അങ്ങനെ സഭയ്ക്ക് ആത്മീയ ഓർമ്മക്കേടിന്റെ ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം മറന്നിരിക്കുകയും അവർ ഇനിയും കൂടുതലായി അത് മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. നാം ശിഷ്യന്മാരോടൊപ്പം പെന്തക്കോസ് നാളിൽ തിരിച്ചറിയപ്പെട്ടിരിക്കണം. പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ പത്രോസ് നൽകിയ സന്ദേശമായിട്ട് ഞാൻ തിരിച്ചറിയപ്പെടുന്നു. അവൻ കൽപ്പിച്ചത് ഞാൻ കേട്ടു. അവൻ കൽപ്പിച്ചത് ഞാൻ വിശ്വസിച്ചു. അവൻ കൽപ്പിച്ചത് ഞാൻ അനുസരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ അതേ കാര്യവുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ആത്മീയ ഓർമ്മക്കേടിന്റെ രോഗം നിങ്ങളെ പിടിപ്പെടാനിടയാകരുത്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റെന്തെങ്കിലുമായിട്ട് തിരിച്ചറിയിക്കും. വചനത്തോടൊപ്പം നിലപാടെടുത്തുകൊള്ളുക. പ്രവൃത്തികളുടെ 16 അധ്യായത്തിൽ യേശു ക്രിസ്തു സഭയെ അധികാരപ്പെടുത്തിയപ്പോൾ നാം ആ സഭയോടു കൂടെയായിരുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഞാൻ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും എന്നതുമായിട്ട് തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും, അതുമായിട്ട് തിരിച്ചറിയപ്പെടാൻ കഴിയണം. ശരി, ഇപ്പോൾ നിങ്ങൾ അതുമായിട്ട് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേട് പിടിപെട്ടിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു സ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നതായി കാണുന്നു? നോക്കൂ, നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടാകുന്നു. കാരണം ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇത് മറന്നുപോകരുത്. ഇത് മറന്നുപോയിട്ട് ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇതുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കണം. വിശുദ്ധ യോഹന്നാന്റെ 14:12 വാക്യവുമായിട്ട് നിങ്ങൾ തിരിച്ചറിയപ്പെട്ടിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. അത് മറന്നുകളയരുത്. നിങ്ങളത് മറന്നുപോയാൽ നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടിന്റെ രോഗമാകുന്നു. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ തിരിച്ചറിയപ്പെടുന്നുണ്ടോ? മർക്കോസിന്റെ 11 അവൻ പറഞ്ഞു, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ തിരിച്ചറിയപ്പെടാൻ കഴിയുമോ? അതിന് കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേട് പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ മറക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്തീയ സമനില നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ എവിടെ അവകാശപ്പെട്ടിരുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. നിങ്ങൾ പറയും, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, അതിനെക്കുറിച്ച് അതാണ് എനിക്കറിയാവുന്നത്, ഞാൻ പെന്തക്കോസ്റ്റുകാരനാകുന്നു, ഞാൻ ഇതാകുന്നു, അതാകുന്നു, അല്ലെങ്കിൽ മറ്റേതാകുന്നു. സൂക്ഷിക്കുക, അതൊരുപക്ഷെ നിങ്ങൾക്ക് ഈ ആത്മീയ ഓർമ്മക്കേടിന്റെ കുറച്ച് അസുഖം ഉണ്ടെന്നുള്ളതിന്റെ രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ മേൽ കാണിക്കുന്നത് അർത്ഥമാക്കാനിടയുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം, അതേ സഹോദരൻ ബ്രഹാം, ഞാനിത് വിശ്വസിക്കുന്നു, എനിക്ക് കഷ്ടിച്ചേ. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. ദൈവം ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അത് ഈ അന്ത്യനാളുകളിലായിരിക്കുകയും നിങ്ങളുടെ മതസിദ്ധാന്തം നിങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ മേൽ ഈ രോഗത്തിന്റെ ഒരു നല്ല ലക്ഷണമായി എനിക്ക് കാണാൻ കഴിയും. അത് ആത്മീയ ഓർമ്മക്കേടാകുന്നു. നിങ്ങളെ തന്നെ വചനമായി തിരിച്ചറിയപ്പെടുന്നത് മറന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, രോഗികൾ സൗഖ്യമാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടിന്റെ അസുഖമാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല. അത് ആത്മീയ ഓർമ്മക്കേടാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഈ അന്ത്യനാളുകളിൽ ദൈവം ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ വേദപുസ്തകം വിശ്വസിക്കുന്നതിന് പകരം മറ്റെന്തോ ഉപദേശങ്ങൾക്കോ അല്ലെങ്കിൽ മതസിദ്ധാന്തങ്ങൾക്കോ ചെവി കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടിന്റെ രോഗമാകുന്നു. നിങ്ങൾ എവിടെ അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് പിന്നെ നിങ്ങൾക്കറിയില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറയുകയും വചനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങളെ വീണ്ടും തിരികെ ആത്മീയ ഓർമ്മക്കേടിലേക്ക് കൊണ്ടുവരികയും നോക്കൂ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാതെയും ഇരിക്കുന്നു. അത് നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടാകുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരുവെഴുത്തുമായി തിരിച്ചറിയപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങൾ ശിഷ്യന്മാരോടൊപ്പം ആകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് സകല തിരുവെഴുത്തുകളോടുകൂടിയും സഭയ്ക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വത്തോടുകൂടിയും ആകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ സഭയ്ക്ക് ഉത്തരവാദിത്വം നൽകിയപ്പോൾ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതായിരുന്നു സഭയ്ക്ക് നൽകിയ ഉത്തരവാദിത്വം. ഇപ്പോൾ അവർക്ക് അതായിരുന്നു ഉത്തരവാദിത്വം. എന്നാൽ അവർക്ക് ഈ ആത്മീയ ഓർമ്മക്കേടിന്റെ ഗുരുതരമായ രോഗം പിടിപെട്ടിരുന്നു. അത് തോട്ടത്തിൽ വെച്ച് ഒരു ദിവസം ഹവയ്ക്കും ഈ അസുഖം പിടിപെട്ടതുപോലെയാണ്. ഇപ്പോൾ അവളും ഇസ്രായേലിനെ പോലെ ഇതേ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. അതൊരു സെമിനാരിയുടെ ആഹാരക്രമത്തിൽ നിന്നും ഒരു അലർജി ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേട് വരുത്തുന്നതാണ്. കുറച്ച് സെമിനാരിയുടെ ആഹാരം കഴിക്കുക, നിങ്ങൾക്കതിൽ നിന്നും അലർജി ഉണ്ടായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം അത് നിങ്ങളെ ഒരു ഓർമ്മക്കേടിന്റെ തീരെ മോശമായ അവസ്ഥയിലെത്തിക്കുമെന്നതാണ്. പിന്നെ വേദപുസ്തകം പറയുന്ന യാതൊന്നും നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഇന്ന് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പവും അതാകുന്നു. ഇന്ന് നമുക്ക് ഉണർവുകൾ നടത്താൻ കഴിയാത്തതും അതുകൊണ്ടാണ്. ഇന്ന് ജനങ്ങൾക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പവും അത് തന്നെയാണ്. അവർ അത്രമാത്രം കത്തിയെറിഞ്ഞ കരിക്കട്ടയും എല്ലാ സിദ്ധാന്തങ്ങളെയും അവർക്ക് അടവയ്ക്കാനും കഴിഞ്ഞിട്ട് അവർക്ക് ശരിയും തെറ്റും എന്താണെന്ന് അറിയാൻ കഴിയില്ല. കൃത്യമായും ശരിയാണ്, അവൾക്ക് അവളുടെ കർത്താവിനെ ഓർക്കാൻ കഴിയില്ല, അവന്റെ വചനത്തെ അവൾക്ക് ഓർക്കാൻ കഴിയില്ല, അവന്റെ വാഗ്ദാനത്തെ അവൾക്ക് ഓർക്കാൻ കഴിയുന്നില്ല. യേശു ദൃശ്യത്ത് വന്നപ്പോൾ ഇസ്രായേലിനെ പറ്റിയ കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായിരുന്നു, ഒരു കന്യക ഗർഭിണിയാകും എന്ന് പറഞ്ഞിരുന്ന കാര്യത്തെ അവർക്ക് ഓർക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നെപ്പോലൊരു പ്രവാചകനെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മധ്യയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് മോശ പറഞ്ഞിരുന്നത് അവർക്ക് ഓർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് ആത്മീയ ഓർമ്മക്കേടായിരുന്നു. അതുതന്നെയാണ് കൃത്യമായിട്ടും ഇന്ന് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അന്ത്യനാളുകളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അവൻ അരളി ചെയ്തിരിക്കുകയും അത് സംഭവിച്ച് നാം കാണുകയും സഭ അപ്പോഴും 12 12 മണി പോലെ ചത്തമാതിരി തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. എന്താകുന്നു ഇത്? ആത്മീയ ഓർമ്മക്കേടാകുന്നു. നാം നമ്മെ തന്നെ പെന്തിക്കോസ്കാർ എന്ന് വിളിക്കുകയും ദൈവത്തിന്റെ വചനം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ പ്രസംഗിക്കുകയും കൂടാതെ അവൻ സ്വയമായി നമ്മുടെ ഇടയിലായിക്കൊണ്ട് അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ആ വചനവുമായിട്ട് നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. എങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക, നമ്മുടെ സാമുദായിക സഭാ സമ്പ്രദായം നമ്മെ ആത്മീയ ഓർമ്മക്കേടിൽ എത്തിച്ചിരിക്കുന്നു. നാം കഷ്ടപ്പെടുകയാണ്. നാം എവിടെ അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒരു വ്യക്തി തന്റെ പത്രരേഖകൾ ഈ സഭയിൽ നിന്നും ആ സഭയിലേക്കും ഈ സിദ്ധാന്തത്തിൽ നിന്നും ആ സിദ്ധാന്തത്തിലേക്കും എടുത്തു കൊണ്ടുപോകുന്നു. നോക്കൂ, നമുക്ക് വീണ്ടും ആവശ്യമായിരിക്കുന്നത് മറ്റു റാമോസ് യഹോവായി പ്രകാരം അരുളിച്ചെയ്ത വചനവുമായി രംഗത്ത് വരിക എന്നതാണ്. നാം അവനെ സ്വീകരിക്കുമോ? അവർ ചെയ്തതുപോലെ തന്നെ നാമം ചെയ്യും. അവർ ഒരിക്കലും അവനെ സ്വീകരിച്ചില്ല, അവർ ഇന്നും അവനെ സ്വീകരിക്കുകയില്ല. അവന് പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരിടം തന്നെ വളരെ കഷ്ടിച്ചേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ അത് കൃത്യമായും ശരിയാണ്, കാരണം സഭ ആത്മീയ ഓർമ്മക്കേടിന്റെ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഈ അന്ത്യനാളുകളിൽ വിശുദ്ധ ലൂക്കോസിന്റെ 17 അധ്യായ പ്രകാരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ സോദോമിൽ സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളം വീണ്ടും സംഭവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ജനങ്ങൾ അത് നിർവഹിക്കപ്പെട്ട് കണ്ടിരിക്കുകയും എന്നാൽ അവരിൽ ചിലർ അത് വിശ്വസിക്കുക പോലും ചെയ്യുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇത് പരഹൃദയ ജ്ഞാനമാകുന്നു എന്നാണ്. ഇതൊരു പിശാചിന്റെ ആത്മാവാണെന്ന് അവർ വിചാരിക്കുന്നു. എന്താകുന്നു ഇത്? അവർ ഒരു ആത്മീയ ഓർമ്മക്കേടിനാൽ കഷ്ടപ്പെടുകയാണ്. അത് കൃത്യമായും ശരിയാണ്. അവർക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ ഇതിനു മുമ്പ് എന്തായിരുന്നുവോ അവൻ ഇപ്പോഴും അത് തന്നെയാകുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാൽ നമുക്ക് നമ്മെ തന്നെ വചനവുമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ്. എന്തുകൊണ്ട്? സഭയ്ക്കതൊരു സഭയാണോ അതോ ഒരു ലോഡ്ജാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അതിനെ ഒരു ലോഡ്ജ് എന്ന് വിളിക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനോടൊപ്പം അതിനൊരു സഭയെന്ന് വിളിക്കപ്പെടാനും കഴിയുന്നില്ല. കാരണം ഒരു സഭയെന്ന് വിളിക്കപ്പെടുകയാണെങ്കിൽ അതിന് ക്രിസ്തുവുമായി സ്വയം തിരിച്ചറിയപ്പെട്ടിരിക്കണം. അതതിന് ഓർമ്മക്കേടുണ്ടാക്കുന്നു. സഭ അതിനെ ഒരു ലോഡ്ജ് എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു പെന്തിക്കോസ്റ്റ് സഭയല്ല, ഒരു മെത്തഡിസ്റ്റ് സഭയല്ല, ഒരു ബാപ്റ്റിസ്റ്റ് സഭയുമല്ല. എന്നാൽ ഇതൊരു പെന്തിക്കോസ്റ്റ് ലോഡ്ജും മെത്തഡിസ്റ്റ് ലോഡ്ജും ബാപ്റ്റിസ്റ്റ് ലോഡ്ജുമാകുന്നു. കാരണം അതിന് തിരുവഴുത്തുമായി തിരിച്ചറിയപ്പെടാൻ കഴിയുന്നില്ല. കൂടാതെ വചനം വെളിപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവർ അത് വിശ്വസിക്കുന്നില്ല. ആത്മീയ ഓർമ്മക്കേട് അതൊരു രോഗമാകുന്നു. അവർക്ക് സ്വയം അവരെ തന്നെ അവർ എവിടെ അവകാശപ്പെടുത്തുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് ശരിയാണ്. ഇതെന്തിനെങ്കിലും നിന്ന് സങ്കരയിനം ഉണ്ടാക്കുന്നത് പോലെയാണ്. ഞാനിതെല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത്, ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മൂകതയേറിയ കാര്യങ്ങളിൽ ഒന്ന് ഒരു കോവർ കഴുതയാണെന്ന് ഞാൻ എല്ലായ്പ്പോഴും വിചാരിച്ചിരുന്നു. നോക്കൂ, അവനൊരു സങ്കരജാതിയാണ്. അവന്റെ അമ്മ ഒരു പെൺകുതിരയും അവന്റെ അപ്പൻ ഒരു കഴുതയുമായിട്ട് അതെവിടെ അവകാശപ്പെടുന്നുവെന്ന് അവന് തന്നെ അറിയില്ല. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്നത്, നിങ്ങൾക്ക് അവനെ സങ്കരം ചെയ്തിട്ട് ഒരു കഴുതയോ അല്ലെങ്കിൽ ഒരു കോവർ കഴുതയോ ഉണ്ടാക്കാം. എന്നാൽ ഈ കോവർ കഴുതയ്ക്ക് സ്വയം അതിനെ തന്നെ തിരികെ സങ്കരം ചെയ്ത് ജനിപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ്. നോക്കൂ, അവനത് കഴിയുകയില്ല. നിങ്ങൾക്കവനെ യാതൊന്നും പഠിപ്പിക്കാൻ കഴിയുകയില്ല. അവൻ കട്ടിയുള്ള തലമണ്ടയുള്ളവനാണ്. നിങ്ങൾക്കൊരിക്കലും അവനോടൊന്നും പറയാൻ കഴിയില്ല. അവന്റെ നീണ്ട വലിയ കാതുകളെ നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അവൻ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും, അതായത് അവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയും നിങ്ങളെ തൊഴിക്കുന്നതിനായി കാത്തിരിക്കും. അത്രമാത്രം. അവന് കഴിയുമെങ്കിൽ നിങ്ങളുടെ മേൽ എന്തെങ്കിലും പൊട്ടിക്കുന്നതിനായി അവൻ ഇപ്പോഴും കാത്തിരിക്കും. അത് ഇന്ന് സങ്കര ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാമമാത്രക്കാരായ വളരെയധികം പേരെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അവർ സഭയെ സങ്കരം ചെയ്തിട്ട് അവർക്ക് ആത്മീയ ഓർമ്മക്കേടിന്റെ രോഗം പിടിപെട്ടിരിക്കുന്നു. അവർക്ക് യാതൊന്നും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതില്ല. അവർ സങ്കരബീജത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സങ്കരബീജം യാതൊന്നും തന്നെയല്ല. അത് നിങ്ങൾ ഭക്ഷിക്കുന്നതിന് നിങ്ങളുടെ വായിലേക്ക് എടുക്കുന്ന ഏറ്റവും മോശമായ കാര്യമെന്നത് സങ്കരം ചെയ്ത എന്തെങ്കിലും ഒന്നാണ്. ആ കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ഹോട്ട്ബഡ് ചെടികളെയും കൂടാതെ സങ്കരം ചെയ്യപ്പെട്ട കാര്യങ്ങളെയും എടുത്ത് അതിനെ തളിക്കുകയും മരുന്ന് കൊടുക്കുകയും താരാട്ടുകയും ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? അതിന് മൂട്ടകളെ അതിൽ നിന്നും അകറ്റി നിർത്താൻ കഴിവില്ലാത്തതിനാലാകുന്നു. എന്നാൽ ഒരു നല്ല ഇനത്തിൽപ്പെട്ട സങ്കരമില്ലാത്തതിന്റെ മേൽ ഒരു രോഗാണുനാശിനി നിങ്ങൾക്കിടേണ്ടി ആവശ്യമില്ല. അവനതിന്റെ ഉള്ളിൽ തന്നെ മൂട്ടകളെ അകറ്റി നിർത്തുന്നതിനുള്ള ശക്തിയുണ്ട്. അത് തന്നെയാണ് ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യനും അവിശ്വാസത്തിന്റെ മൂട്ടകളെ തന്റെ മേൽ നിന്നും അകറ്റി നിർത്തുന്നതിനായി എടുക്കുന്നത്. നിങ്ങളൊരു കോവർ കഴുതി എടുത്തിട്ട് അതിനോട് പോയി സംസാരിച്ചിട്ട് നീ ഇതും അതും എല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഹോ 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 എന്ന് ശബ്ദമുണ്ടാക്കും. കൂടാതെ അവന്റെ വലിയ കാതുകൾ മേലോട്ടും താഴോട്ടും അനക്കിക്കൊണ്ടിരിക്കും. ഞാൻ നാമമാത്രക്കാരനായ വളരെയധികം ക്രിസ്ത്യാനികളെ മിക്കവാറും ഇതുപോലെ തന്നെ ചെയ്തു കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറയും യേശു ക്രിസ്തു ഇന്നലെയും എന്നേക്കും അനന്യനാകുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, ഹോ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോ 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 നോക്കൂ, അവന് തന്നെ അവൻ എന്താണെന്ന് അറിയില്ല. അവന് യാതൊന്നും അറിയില്ല. അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് അവന് തന്നെ അറിയില്ല. അവൻ എവിടേക്ക് പോകുന്നുവെന്നും അവൻ അറിയില്ല. അവന് കുതിരയുടെ ഓർമ്മക്കേടാകുന്നു. താൻ എവിടെ നിന്നും വരുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കൂടാതെ അവൻ ഇതിലും കൂടുതൽ മുമ്പോട്ട് പോകാനും കഴിയില്ല. എന്നാൽ ഞാനൊരു യഥാർത്ഥ നല്ല ഇനത്തിൽപ്പെട്ടതിനെ ഇഷ്ടപ്പെടുന്നു. ഓ, അവൻ സൗഹൃദയനാണ്, നിങ്ങൾക്ക് അവനോട് സംസാരിക്കാൻ കഴിയും. അവന്റെ പിതാവ് ആരായിരുന്നുവെന്ന് അവനറിയാം, അവന്റെ മാതാവ് ആരായിരുന്നുവെന്നും അവന്റെ വല്യപ്പൻ ആരായിരുന്നു അവന്റെ വല്യമ്മ ആരായിരുന്നുവെന്നും അവനറിയാം. അവൻ എവിടെ നിന്ന് വരുന്നുവെന്നുള്ളതിനെ കാണിക്കുന്ന വംശാവലിയുടെ രേഖകൾ അവന്റെ പക്കലുണ്ട്. ഒരു വംശപാരമ്പര്യത്തോടു കൂടിയ ക്രിസ്ത്യാനിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ തിരികെ പെന്തിക്കോസ്റ്റ് നാൾ വരെ പോകാനും അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നുവന്ന വിശുദ്ധന്മാരോടൊപ്പം അവനെ തന്നെ തിരിച്ചറിയപ്പെടാനും കഴിയും. ഒരു വംശ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനി അതാകുന്നു. അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് അവൻ അറിയുന്നു. അവൻ മെത്തഡിസ്റ്റുകാരോടോ ബാപ്റ്റിസ്റ്റുകാരോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കൂടെ തിരിച്ചറിയപ്പെടുന്നില്ല. അവൻ ദൈവത്തിന്റെ വചനത്തോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൻ ശരിക്കും നല്ലതായി അറിയുന്നു. അവന്റെ പിതാവിന്റെ രാജകീയ രക്തം അവനിൽ കൂടെ ഒഴുകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം അതെന്താണ് ചെയ്യുന്നതെന്ന് അവനറിയാം. അവൻ എല്ലാ വചനവും വിശ്വസിക്കുന്നു. ദൈവം അവനിൽ കൂടെ പ്രവർത്തിക്കുകയും അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അടയാളങ്ങളോടുകൂടി അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവന് യാതൊരു ആത്മീയ ഓർമ്മക്കേടുമില്ല. അവനൊരു യഥാർത്ഥ നല്ല ഇനമാകുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇന്ന് സഭയ്ക്ക് ആത്മീയ ഓർമ്മക്കേടിന്റെ ഒരു മോശമായ രോഗം ബാധിച്ചിരിക്കുന്നു. അത് എവിടെ അവകാശപ്പെടുന്നുവെന്ന് അതിനറിയില്ല. അത് ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയിരിക്കുകയും അതിനെ ഒരു സഭയാക്കി തീർക്കുന്നത് എന്താണെന്നുള്ള ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയിരിക്കുന്നു. എന്താണ് നമ്മെ ഇന്ന് നാം ആയിരിക്കുന്നത് പോലെ ധനികരാക്കിയിരിക്കുന്നത്? അത് ഇസ്രായേൽ തിരികെ അഭിവൃദ്ധിയുടെ സ്ഥാനത്തെത്തിയിരുന്നത് പോലെ ഇത് വീണ്ടും ലാവോദിക്കയുടെ സ്ഥാനത്തായിരിക്കുന്നു. അവർ ദരിദ്രരായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന സകല കാര്യത്തിനു വേണ്ടി അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കേണ്ടിയിരുന്നു. അങ്ങനെ എല്ലാം അതിന് കിട്ടുന്നതിനായി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അപ്പോൾ ദൈവം അതിനോടുകൂടെയായിട്ട് അത് ആത്മീയമായി മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ധനികയായപ്പോൾ അതിന് സംഭവിച്ചത് എന്താണെന്നാൽ അതിതാകുന്നു. അവർ നഗരങ്ങൾ പടുത്തുയർത്തുകയും അവരുടെ സ്ത്രീകൾ അസാന്മാർഗികതയിലാകുകയും അവരുടെ പുരുഷന്മാർ അതനുവദിക്കുകയും അവരുടെ പ്രാസംഗികർ അതിര് തകർക്കുകയും അവർ പ്രവാചകന്മാരെ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തു. അപ്രകാരമുള്ള ഒരവസ്ഥയിലാണ് അവരെത്തിയിരിക്കുന്നത്. എന്താണ് അതിന് കാരണമാക്കിയതെന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം എവിടെ നിന്ന് വന്നിരുന്നുവെന്ന് മറന്നുപോയി കളഞ്ഞതായിരുന്നു. ഇന്നത്തെ മെത്തഡിസ്റ്റുകാരായ നിങ്ങളും ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങളും പ്രസ്ബിറ്റേറിയൻകാരായ നിങ്ങളുമാകുന്നു. മെത്തഡിസ്റ്റുകാരായ നിങ്ങൾക്ക് ജോൺ വെസ്ലി ഓർക്കാൻ കഴിയും. ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങൾ തന്റെ ജനങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് നൊമ്പരപ്പെട്ടുകൊണ്ട് ജോൺ സ്മിത്ത് രാത്രി മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വീങ്ങി അടഞ്ഞു പോകുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവനെ മേശയുടെ അടുക്കലേക്ക് പിടിച്ചുകൊണ്ട് വഴി നടത്തിക്കൊണ്ടുപോകുകയും ചെയ്യേണ്ടി വന്നിരുന്നു. എന്താണ് കാര്യം? ജോൺ വെസ്ലി ഒരു മഹത്തായ കാര്യം തന്നെ പറയുകയുണ്ടായി. അത് ആദ്യകാലത്തെ മെത്തഡിസ്റ്റ് പിതാക്കന്മാരിൽ ആരോ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെത്തഡിസ്റ്റ് സഭയിലെ പുത്രിമാരുടെ നിന്ദ എന്ന് പറയുന്നത് അവർ അത്രമാത്രം ലൌകികതയിലാകാൻ തുടങ്ങിയിരിക്കുകയും അവരുടെ വിരലുകളിൽ മോതിരങ്ങൾ അണിയുകയും ചെയ്യുന്നതാകുന്നു. ഇന്ന് അവരുടെ ഇറക്കം കുറഞ്ഞ നിക്കറുകളുമായിട്ട് അവരെ കാണുമ്പോൾ അവൻ എന്തു പറയും? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആത്മീയ ഓർമ്മക്കേടാകുന്നു. കൃത്യമായിട്ടും അത് തന്നെയായിട്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് മറന്നുപോയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ നന്മ നിങ്ങൾക്കായി അത് തരികയും ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു വിചിത്രപരമായ കാര്യമായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് കൃത്യമായും യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ ആത്മാവാകുന്നു. വെളിപാടിന്റെ 3-ാം അധ്യായത്തിൽ അത് പറയുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതെയും ഇരിക്കുന്നു. നോക്കൂ, അങ്ങനെയെന്ന് അറിയാതെയും ഇരിക്കുന്നു. എന്താകുന്നു ഇത്? ആത്മീയ ഓർമ്മക്കേടാകുന്നു. അവർക്കിതറിയില്ല. സഭകളുടെ പക്കൽ ഇപ്പോൾ പണമുണ്ടായിരിക്കുന്നു. ഈ രാജ്യത്ത് കഷ്ടിച്ചേ നിങ്ങൾക്കൊരു വിഭാഗീയ സഭ പണമില്ലാത്ത അവസ്ഥയിൽ കിട്ടുകയുള്ളൂ. എന്നാൽ അവയെല്ലാം ദശലക്ഷം ഡോളറുകൾ വിലയുള്ളതാകുന്നു. അവർ കെട്ടിടങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിക്കുകയും കർത്താവിന്റെ വരവടച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. അവർക്കുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള പ്രാസംഗികർ അവർക്കുണ്ടായിരിക്കുകയും അവർ അറിഞ്ഞിട്ടുള്ളതിലും കൂടുതൽ വേദശാസ്ത്രം അവർ അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ കെട്ടിടങ്ങളും നഗരത്തിലെ ഏറ്റവും നല്ല തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളുമുണ്ട്. അവർക്കാവശ്യമുള്ള എന്തിനു വേണ്ടി അധികാരം അവർക്കുണ്ട്. അതിനുശേഷം അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് ആത്മീയ ഓർമ്മക്കേട് പിടിപെട്ടിട്ട് ദൈവമാണ് ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തതെന്ന് അവർ ഇസ്രായേലിനെ പോലെ മറന്നുപോയിരിക്കുന്നു. വേദപുസ്തകം യേശുക്രിസ്തു തന്റെ ദൂതനെ യോഹന്നാന്റെ അടുക്കൽ അയച്ചിട്ട് അവസാനത്തെ സഭാകാലഘട്ടത്തിന് ആത്മീയ ഓർമ്മക്കേട് ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. അവർ അരിഷ്ടരായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അവർ വലിയവരാണെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ അവർ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതെയും ഇരിക്കുന്നു. അവരോടത് പറയുന്നതിന് യാതൊരു വഴിയും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള തെരുവിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ നിന്ദിക്കപ്പെട്ട് നഗ്നരായും അന്ധരായും കാണപ്പെടുകയാണെങ്കിൽ ആ അവസ്ഥയിലായിരിക്കുന്നത് ഒരു വേദനാജനകമായ അവസ്ഥയായിരിക്കും. എന്നാൽ അവർക്ക് അവരുടെ നേരായ മനസ്ഥിതി ഉണ്ടെങ്കിൽ അവരാരാണെന്ന് അറിഞ്ഞിരിക്കുകയും അവർ മനുഷ്യജാതികളാണെന്നും അവർ വസ്ത്രം ധരിച്ചിരിക്കണമെന്നും അറിയുമായിരുന്നു. അവർ മനുഷ്യജീവികളായിരിക്കെ മനുഷ്യവർഗത്തോടൊപ്പം തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർ അവിടെ അരിഷ്ടനും നിർഭാഗ്യനും കുരുടനും നഗ്നനുമായിരിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ ചെന്നിട്ട് സഹോദര നിങ്ങൾ നഗ്നനാകുന്നു എന്ന് പറയുക. അപ്പോൾ അയാൾ പറയും, ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഡോക്ടർ ഇന്ന ഇന്നയാളാകുന്നു, നീ നിന്റെ സ്വന്തം ജോലി നോക്കിക്കൊള്ളുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്ന ഇന്ന സഭയിലെ അംഗമാകുന്നു, ഒരു വിശുദ്ധ ഉരുളുകാരനായി നിനക്ക് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല, നീ എനിക്ക് യാതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവരോട് ചെന്നിട്ട് ഒരു മനുഷ്യൻ ഇത് ചെയ്യുന്നതും അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുക. അപ്പോൾ അവർ അവരുടെ പ്രാസംഗികൻ ഒരു വിശാല മനസ്കനാണെന്ന് നിങ്ങളെ അറിയുന്നതിനിടയാക്കും. നോക്കൂ, എന്താകുന്നു ഇത്? അവർ കർത്താവായ യേശുവിന്റെ കൽപ്പനകളെ മറന്നുപോയിരിക്കുന്നു. എങ്കിലവൻ താഴേക്കിറങ്ങി വന്ന് അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യട്ടെ, അവർ അത് വിശ്വസിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ഇത് ആത്മീയ ഓർമ്മക്കേടാകുന്നു. നോക്കൂ, അവർ മറന്നുപോയിരിക്കുന്നു. അവർ നഗ്നരും കൂടാതെ അങ്ങനെ തന്നെ അറിയാത്തവരും അത് മനസ്സിലാക്കാത്തവരുമാകുന്നു. അവർ വിചാരിക്കുന്നത് ഒരു സഭയിലെ അംഗമായിരിക്കണം, അതാണ് എല്ലാമായിട്ടും ആവശ്യമായിട്ടുള്ളത്. ഓ സഹോദര, അത് ദൈവത്തിനൊരു കല്ല് കെട്ടിടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ വെറുമൊരു ലോഡ്ജ് ആയിരിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും ഒട്ടും കൂടുതലായി യാതൊന്നും അർത്ഥം വയ്ക്കുന്നില്ല. ഒരു സഭയിൽ അംഗമായിരിക്കുന്നത് ദൈവമായി യാതൊന്നും അർത്ഥം വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്താൽ ജനിച്ചിരിക്കണം. ദൈവം വചനമാകുന്നു, ഞാൻ എന്റെ പിതാവിന്റെ ഭാഗമായി തീരുമ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ എല്ലാമായി തീരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗമായി തീരുമ്പോൾ നിങ്ങൾ മുഴുവനായും ദൈവമായി തീരുന്നു. അവന്റെ മുഴുവൻ വചനവും നിങ്ങൾ അത് മുഴുവനായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ആത്മീയ ഓർമ്മക്കേട്. നിങ്ങളുടെ പേരെന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്തായിരിക്കും? നിങ്ങളൊരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളൊരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുകയും നിങ്ങളുടെ കുടുംബപ്പേര് നിങ്ങൾ മറന്നുപോയിട്ട് നിങ്ങൾ അപമാനകരമായി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവർ ചോദിക്കും, നിങ്ങളുടെ പേര് ജോൺസൺ അല്ലേ, അല്ലെങ്കിൽ മറ്റെന്ത് പേര് വേണമെങ്കിലും ഇവിടെ എടുക്കാം. അതിന് നിങ്ങൾ കൊള്ളാം, ഞാനാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നോക്കൂ, അത് ശരിയാണ്, മനസ്സിലായില്ലേ? അപ്രകാരമായിരിക്കുന്നത് ഒരു ഭയങ്കര കാര്യമാകുന്നു. അതുപോലെ ഒരവസ്ഥയിൽ കടക്കുന്നത് ഒരു ഭയങ്കര കാര്യമാകുന്നു. ശരിയെങ്കിൽ അവിടെയാണ് ഇന്ന് സഭ എത്തിയിരിക്കുന്നത്. സഭ യേശുക്രിസ്തുവിന്റെ പ്രതിനിധിയായിരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ സഭ അത് മറന്നുപോയിരിക്കുന്നു. കാരണം വചനത്തിന് പകരമായി അവർ മതസിദ്ധാന്തങ്ങളെയും വിഭാഗീയ സഭകളെയും സ്വീകരിച്ചിരിക്കുകയും അവയെ അതിലേക്ക് കുത്തിവച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ നഗ്നരും കുരുടരും നിർഭാഗ്യവാനും അങ്ങനെ അറിയാതെയും ഇരിക്കുന്നു. അവരോടത് പറയുന്നതിന് യാതൊരു വഴിയുമില്ല. ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ബർമിങ്ഹാമിൽ വീണ്ടും വരാൻ ഇടയായിരിക്കില്ല. എന്നാൽ ഈ ഒരു വട്ടം അവർ ഇത് കേൾക്കാൻ പോകുകയാണ്. നോക്കൂ, മനസ്സിലായില്ലേ? ശരി, ഞാൻ വിത്ത് വിതയ്ക്കുന്നതൊഴിച്ച് യാതൊന്നും ഉത്തരവാദിയല്ല. അതെവിടേക്ക് പോകുന്നതിനെ കരുതപ്പെട്ടിരിക്കുന്നുവോ ആ നിലത്തേക്ക് ദൈവം അതിനെ തിരിച്ചുവിടുന്നു. മറന്നുപോയിരിക്കുന്നു, അതെ, അവർ വാഗ്ദത്ത വചനത്തെ മറന്നുപോയിരിക്കുന്നു. അവർ മറന്നുപോയിരിക്കുന്നു, യേശു വന്നപ്പോൾ ഇസ്രായേൽ അതുപോലെ ഒരു വിഷമാവസ്ഥയിലായിരുന്നു. അവർ മറന്നുപോയിരുന്നു. അവർ കാത്തിരിക്കുകയും ഒരു മസിഹ വരുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മസിഹ വന്ന വചനവുമായിട്ട് സ്വയം തിരിച്ചറിയപ്പെടുത്തി കാണിച്ചപ്പോൾ അവർക്ക് വളരെയധികം സമ്പ്രദായങ്ങളും അതുപോലെ മറ്റെല്ലാം ഉണ്ടായിട്ട് അതിനാൽ ദൈവകൽപ്പനയെ ദുർബലമാക്കി കളഞ്ഞിരിക്കുന്നു. അന്ത്യനാളുകൾക്ക് തൊട്ടുമുമ്പ് സോദോമിന്റെ നാളുകൾ പോലെ തന്നെ ഇതുമായിരിക്കും എന്ന് യേശു വാഗ്ദത്തം ചെയ്തിരുന്നു. അത് തിരിച്ചറിയപ്പെടുകയും അപ്പോൾ ജനങ്ങൾ അത്രമാത്രം സമ്പ്രദായക്കാരായിട്ട് ദൈവത്തിന്റെ വചനത്തെ അവരുടെ സമ്പ്രദായത്താൽ ദുർബലമാക്കി കളയുകയും ചെയ്തിരിക്കുന്നു. ഇത് ആത്മീയ ഓർമ്മക്കേടാകുന്നു. ഇതെന്താകുന്നു എന്ന് വെച്ചാൽ ശരിക്കും ആത്മീയ ഓർമ്മക്കേടാകുന്നു. നോക്കൂ, അവർ ഈ കാര്യങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഓ, ഞാനിതിൽ അംഗമാകുന്നു, ഞാനിത് ചെയ്തിരിക്കുന്നു, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അതൊക്കെയും കൊള്ളാം, എന്റെ എന്നാൽ അതിനിതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല, ഒട്ടും തന്നെയുമില്ല. നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് വചനത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? നിങ്ങൾക്കത് കഴിയില്ല. ദൈവം വചനമാക്കുന്നു. വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളും വചനവും ഒന്നാകുന്നു. എല്ലാ വചനങ്ങളും നിങ്ങളാകുന്നു. ആമേൻ. ഞാൻ ഈ തലമുറയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ തലമുറയ്ക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനത്തിന്റെ ഭാഗം എന്താണോ അത് ഞാനാകേണ്ടിയിരിക്കുന്നു. എനിക്കതാകേണ്ടിയിരിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കണമെങ്കിൽ എനിക്ക് വേദപുസ്തകം പ്രസംഗിക്കുകയും അത് നിലപാടെടുക്കുകയും ചെയ്യുന്ന സകലവുമായിട്ട് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വിശുദ്ധ ഉരുളുകാരനെന്ന് അവർ വിളിക്കാൻ പോവുകയാണ്. എങ്ങനെയൊക്കെ ആയാലും എനിക്കിപ്പോൾ വളരെ ആത്മീയമായിട്ട് അനുഭവപ്പെടുന്നു. ശരി ശ്രീമാൻ, വേദപുസ്തകം അവകാശപ്പെടുന്ന സകലവുമായിട്ട് എനിക്ക് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. അതതിന്റെ അവകാശത്തെ തരികയും ഞാൻ ഈ ആധുനിക നാളിലെ ആത്മീയ ഓർമ്മക്കേടിന്റെ അസുഖത്താൽ ബാധിക്കപ്പെട്ടവനല്ലെങ്കിൽ ഞാൻ തിരിച്ചറിയപ്പെടുകയും എനിക്ക് തിരിച്ചറിയപ്പെടാൻ കഴിയുകയും ചെയ്യും. ഞാനത് നിഷേധിക്കുകയാണെങ്കിൽ എനിക്ക് ആത്മീയ ഓർമ്മക്കേടാകുന്നു. എന്തോ എനിക്ക് സംഭവിക്കുകയും ഞാനൊരു മതസിദ്ധാന്തമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയോ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരെയോ സ്വീകരിച്ചിരിക്കുന്നു. എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോഴും വചനം തന്നെ വന്ന് സ്വയം അതിനെ തിരിച്ചറിയിക്കുന്നു. ആ കാരണത്താലാണ് യേശു തിരിച്ചറിയപ്പെടാതിരുന്നത്. ഓ, അവർ പറയും, കൊള്ളാം, ഈ മനുഷ്യൻ വിശുദ്ധനാണ്, ഞങ്ങളുടെ വിശുദ്ധ പുരോഹിതനും ഞങ്ങളുടെ വിശുദ്ധ ഇതും എന്നെല്ലാം. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കായനും ഒരു നല്ല വഴിപാട് തന്നെയാണ് അർപ്പിച്ചിരുന്നത്. അവനും സത്യസന്ധതയുള്ളവനായിട്ട് ഒരു വേദി ഉണ്ടാക്കി മുട്ടുകുത്തി നിന്ന് ആരാധിക്കുകയും ഒരു വഴിപാട് അർപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ അതാണ് എല്ലാമായിട്ട് ദൈവം ആവശ്യപ്പെടുന്നതെങ്കിൽ, അതായത് നിങ്ങളൊരു സഭയിലെ അംഗമായിരിക്കുകയും നിങ്ങൾക്കൊരു വേദി ഉണ്ടായിരിക്കുകയും നിങ്ങളുടെ ദശാംശം കൊടുക്കുകയും പള്ളിയിൽ പോകുകയും ഒരു നല്ല ജീവിതം ജീവിക്കുകയും, അതാണ് എല്ലാമായിട്ട് ദൈവം നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെങ്കിൽ, പിന്നെ ദൈവം കായനെ കുറ്റം വിധിച്ചതിൽ അന്യായിരിക്കുന്നു. കാരണം അവനും അതേ കാര്യം തന്നെ ചെയ്തിരുന്നു. അതേ ശ്രീമാൻ, അത് കൃത്യമായും ശരിയാകുന്നു. എന്നാൽ മതം എന്ന് വെച്ചാൽ ഒരാവരണം എന്നാകുന്നു. നിങ്ങളുടെ സ്വന്തമായ നല്ല പ്രവൃത്തികളാൽ അത് മറയ്ക്കുന്നതിന് കഴിയുന്നതല്ല. ദൈവം ഒരു കാര്യം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ രക്തമാകുന്നു. ആ ഒരൊറ്റ ആവരണം മാത്രമേ ഉള്ളൂ. അതിനു പുറമെ നിങ്ങൾ മതസിദ്ധാന്തങ്ങളെ പാലിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ആത്മീയ ഓർമ്മക്കേടാകുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരവരുടെ വചനത്തെ മറന്നു കഴിഞ്ഞിരിക്കുന്നു, അവർ വേദപുസ്തകം മറന്നിരിക്കുന്നു, അവർ വാഗ്ദത്തം മറന്നിരിക്കുന്നു, അവർ മെത്തഡിസ്റ്റ് എന്തായിരുന്നോ, ബാപ്റ്റിസ്റ്റ് എന്തായിരുന്നോ, മറ്റാരെങ്കിലും എന്തായിരുന്നോ എന്നുള്ളതിന്റെ ഒരു പക്കറ്റിൽ മാത്രം ജീവിക്കുന്നതിന് ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാലത്തേക്കുള്ള വാഗ്ദത്തം ഇതാ ഇവിടെ ആയിരിക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അത് സംസാരിക്കുകയും അതിനെ വീണ്ടും ഉറപ്പിക്കുകയും അത് അപ്രകാരം തന്നെ ഇന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നിട്ടും അവർ അപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. ആത്മീയ ഓർമ്മക്കേടാകുന്നു. അത് കൃത്യമായും ശരിയാണ്. പൂർണ്ണമായും മുഴുവനായും ഓർമ്മക്കേടുകാരായിരിക്കുകയും പരിപൂർണമായും അത് ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. ഇത് സമാപിക്കുന്നതിന് മുമ്പായി ഒരു ഫ്രഞ്ചുകാരനായ സൈനിക ഭടനെക്കുറിച്ച് ഒരു ചെറിയ കഥ എന്നോട് പറയപ്പെട്ടിരുന്നു. ഇത്രയും താമസിച്ചുപോയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പക്കൽ ഏകദേശം 10 താളുകളോളം കുറിപ്പുകൾ ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു. മറ്റേതെങ്കിലും സമയത്ത് അതെടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതൊരു ഫ്രഞ്ചുകാരനായ സൈനിക ഭടനായിരുന്നു. അവരുടെ പക്കൽ ഈ ഓർമ്മക്കേടിന്റെ അസുഖത്തോടുകൂടിയ ഒരു കൂട്ടം സൈനിക ഭടന്മാരുണ്ടായിരുന്നു. അവർക്ക് യുദ്ധത്തിലായിരിക്കുമ്പോഴുള്ള നടുക്കലിൽ നിന്നും ഈ രോഗം പിടിപെട്ടതായിരുന്നു. അതിനെക്കുറിച്ച് അവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നിട്ട് കാണാതെ പോയിട്ടുള്ളവരുടെ പ്രിയമേറിയവരെ വിളിച്ചിട്ട് ഈ പട്ടാളക്കാരിൽ അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയുന്നതിനായി അവർ ആവശ്യപ്പെട്ടിരുന്നു. അവരിൽ ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് യാതൊരു ആശയമില്ലായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ളവരെ ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്തവരുടെ സ്ഥാപനത്തിൽ ഇടുന്നതിനായി കൊണ്ടുപോകുകയും അവിടെ ബാക്കിയുള്ളവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് കഴിയേണ്ടിയിരുന്നു. അങ്ങനെ അവർ ഒരു തീവണ്ടിയിൽ ഒരു കുന്നിൻ ചെരുവിൽ കൂടെ പോവുകയായിരുന്നു. ഒരു സ്റ്റേഷനിൽ തീവണ്ടി നിർത്തുകയും ഈ സൈനിക ഭടന്മാരെ പുറത്തിറങ്ങി കൈയും കാലും നിവർത്തുന്നതിന് അനുവദിച്ചിരുന്നു. അവരുടെ അംഗരക്ഷകർ ഒരു മലമുകളിൽ കയറി അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അവർ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ചുറ്റുപാടുമായി നോക്കാൻ തുടങ്ങിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഉയർന്ന വെള്ളത്തിന്റെ ടാങ്കിലേക്ക് നോക്കുകയും കൂടാതെ മലയ്ക്ക് ചുറ്റുമായി നോക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ തന്റെ മുഖം തിരുമിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ വീണ്ടും നോക്കിയും ആ വെള്ളത്തിന്റെ ടാങ്ക് കാണുകയും ചെയ്തു. അവൻ അവിടെയുള്ള സ്റ്റേഷന് ചുറ്റുമായി എല്ലായിടത്തേക്ക് നോക്കിയിട്ട് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. അവന്റെ അംഗരക്ഷകർ അവനെ തടയുന്നതിന് പകരം അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവൻ മലയുടെ മുകളിൽ എത്തിയിട്ട് താഴോട്ടുള്ള ഒരു ചെറിയ വഴിയിൽ കൂടെ വലത്തോട്ട് തിരിഞ്ഞ് വേറൊരു ചെറിയ കുന്നിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന പലക കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട്ടിലെത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്നുകൊണ്ട് നോക്കുകയും ആ വീടിന്റെ മുറ്റത്ത് നിന്നും ഒരു പ്രായം ചെന്ന മനുഷ്യൻ തന്റെ ഊന്നുവടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ കൈകൾ അവന്റെ മേൽ ചുറ്റുമായി ഇട്ടുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്റെ മകനെ, നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ മരിച്ചുപോയി എന്നവർ എന്നോട് പറഞ്ഞിരുന്നു, എന്നാൽ നീ തിരികെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ തന്റെ സ്വന്തം ബോധത്തിലെത്തി. അവന്റെ ഓർമ്മക്കേട് അവനെ വിട്ടുപോയി. അവൻ ആരായിരുന്നുവെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതവന്റെ പിതാവായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഓ കുരിശിന്റെ പടയാളികളെ, വളരെയധികം പരിശീലനങ്ങളും സഭാസംഘടനകളുടെ മതസിദ്ധാന്തങ്ങളുടെയും വളരെയധികം ഞടുക്കങ്ങളും കൂടാതെ ലോകപരമായ വളരെയധികം കാര്യങ്ങളാലും നിങ്ങൾ ഞെട്ടിയിരിക്കും. കുറച്ചു നേരത്തേക്ക് നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങി വേദപുസ്തകത്തിൽ കൂടെ ചുറ്റുപാടുമായി ഒന്ന് നടന്നു നോക്കിക്കൂടെ. നിങ്ങൾ ഇതിൽ ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ തന്നെ വചനത്തിൽ ഒരു വിശ്വാസിയായി ഈ വരുന്ന നാളുകളിൽ ഒന്നിൽ തിരിച്ചറിയപ്പെടാനിടയെന്ന് വരാം. നിങ്ങൾക്കൊരുപക്ഷെ അവനെ അറിയില്ലെന്ന് വരാം. എന്നാൽ മുടിയനായ പുത്രനെ പോലെ നിങ്ങൾക്ക് സുബോധം വന്നിട്ട് നിങ്ങളെ തന്നെ അവിടെ കണ്ടുപിടിക്കാനിടയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ ഇടയാകും. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, പെന്തക്കോസ്തുകാരായ ഞങ്ങളെ നോക്കുക, എത്ര മനോഹരമായ സഭകളാണ് ഞങ്ങൾക്കുള്ളതെന്നും കൂടാതെ ഞങ്ങൾക്ക് എത്രമാത്രം പരിശീലിക്കപ്പെട്ട ശുശ്രൂഷകരുമാണ് ഉള്ളതെന്നും നോക്കുക. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവളുടെ സൗന്ദര്യത്തിലല്ല അവൻ വിശ്വസിക്കുന്നത് അല്ല, എന്നാൽ അവൾ ചെയ്തിരിക്കുന്ന ശബ്ദത്തിന്റെയും അവളുടെ വാക്കിന്റെയും ആത്മാർത്ഥതയിലാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ അവളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നില്ല, അവൻ അവളുടെ ആത്മാർത്ഥതയിൽ വിശ്വസിക്കുന്നു. അപ്രകാരമാണ് നിങ്ങൾ ദൈവത്തോട് വിവാഹിതരാകുമ്പോഴും ചെയ്യുന്നത്. നിങ്ങൾക്ക് പണിതുയർത്താൻ കഴിയുന്ന ഏതെങ്കിലും ചില വലിയ മനോഹരമായ പള്ളിയിലോ മറ്റെന്തെങ്കിലുമല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് യേശു ക്രിസ്തു ചെയ്ത വാഗ്ദത്തത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകൾ വണങ്ങാം. ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് അവിടെ സ്ത്രീകളും പുരുഷന്മാരും നിത്യതയിലുള്ളവരും നിത്യതയിലേക്ക് പോകാൻ ബാധ്യസ്ഥരുമായിട്ടിരിക്കുന്ന നിങ്ങൾ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദൈവത്തെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഓർമ്മക്കേടിന്റെ ഒരു ചെറിയ ശ്വാസം ഉണ്ടായിരിക്കുകയും നിങ്ങൾ തെറ്റായ കാര്യത്തിൽ തിരിച്ചറിയപ്പെടുകയും ചെയ്തിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചുറ്റുപാടുമായി ഇറങ്ങി നടന്നോ നിങ്ങളെ തന്നെ ക്രിസ്തു യേശുവുമായി തിരിച്ചറിയിക്കാൻ കഴിയില്ലേ എന്ന് കണ്ടുപിടിക്കുമോ? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രഹാം എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുക, ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ഒരു യഥാർത്ഥ വിശ്വാസിയായി തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഓ അതെ, എല്ലായിടത്തുമായിരിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാൽക്കണിയിൽ ഇരിക്കുന്നവരായി നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ പറയുമോ, സഹോദര അത് വാസ്തവമായും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു ക്രിസ്ത്യാനിയായിരിക്കെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ പോലെ ഇപ്പോൾ ആയിരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെന്തക്കോസ്തുകാരായ നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ പിതാക്കന്മാരും മാതാക്കന്മാരും തെരുവിൽ നിന്നുകൊണ്ട് ഒരു പഴയ മദ്ദളമെടുത്ത് അടിച്ചു പാടിയിരുന്നു. കൂടാതെ നിങ്ങളുടെ അമ്മ അവരത്രമാത്രം ക്ഷീണിച്ചിട്ട് കൊച്ചുകുട്ടികളായ നിങ്ങളെയും കൊണ്ട് പാടുപെട്ടിരുന്നു. പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടത്ര വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ അമ്മയപ്പന്മാർ ക്രിസ്തുവിനെ ഉയർത്തണമെന്നുള്ള ഉദ്ദേശവുമായിട്ട് വിശ്വസ്തരായിരുന്നു. നോക്കുക, പെന്തക്കോസ്തുകാരായ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? 50 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സ്ഥാപിത സഭാസംഘടനകളിൽ നിന്നും പുറത്തു വന്നു. അതാണ് നിങ്ങളെ പെന്തക്കോസ്തുകാരാക്കിയത്. നിങ്ങൾ അവിശ്വാസികളിൽ നിന്നും നിങ്ങളെ തന്നെ വേർപെടുത്തി. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായയും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ പോയ പന്നിയും എന്ന പോലെ നിങ്ങൾ നേരെ തിരികെ പോയിട്ട് അതേ കാര്യം തന്നെ ചെയ്യുകയും നിങ്ങൾ പുറത്തു വന്നിരുന്ന അതേ കുഴക്കലിൽ നിന്നും വേറൊന്നുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് കാര്യം? ആത്മീയ ഓർമ്മക്കേട് ജനങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപിത സഭകളുടെ പത്രരേഖകളും മതസിദ്ധാന്തങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ അവരോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്ത്രീകളുടെ മുടികത്തിരിക്കുന്നതിനും ചായം തയ്ക്കുന്നതിനും അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അവരെ അനുവദിക്കുകയും കൂടാതെ ഈ സംഗതികളെല്ലാം നിങ്ങൾ സഭയിൽ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് ആത്മീയ ഓർമ്മക്കേടാകുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം ജനങ്ങളുടെ ഇടയിൽ വന്ന് അവരെ സന്ദർശിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഓർമ്മക്കേടിന്റെ അസുഖവുമായിട്ട് അത്രമാത്രം രോഗിയായിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുള്ള ഏക കാര്യം അതുമാത്രമായിരിക്കുന്നു. നിങ്ങൾ അതുപോലെയുള്ള മതവിശ്വാസത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ചു നേരത്തേക്ക് ഈ വേദപുസ്തകമെടുത്ത് ഒരു ക്രിസ്ത്യാനി ഏത് രീതിയിലാണ് തിരിച്ചറിയപ്പെടേണ്ടതെന്ന് നോക്കുന്നത് ആവശ്യമായിരിക്കുന്നില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രവൃത്തിയിൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. അതപ്രകാരമല്ലെന്ന് അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയന് ആത്മീയ ഓർമ്മക്കേടിന്റെ തീരെ മോശമായ രോഗം ബാധിച്ചിരിക്കുന്നു. അവന് സ്വയമായി അവനെ തന്നെ ആ സഭയുമായി തിരിച്ചറിയിക്കാൻ കഴിയുന്നില്ല. അതൊരു സ്ഥാപിത സംഘടനയുമായിട്ടല്ല, എന്നാൽ ഒരു സഭയുമായിട്ടാകുന്നു. അത് ക്രിസ്തുവിന്റെ നിഗൂഢമായ ദേഹമാകുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെയാകുന്നു. അവൻ എന്താണോ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അത് ചെയ്യുന്നതിന് അവൻ ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. പരിശുദ്ധാത്മാവ് സ്വയം സംസാരിക്കട്ടെ. ഈ ദിവസത്തേക്കുള്ള വാഗ്ദത്തം എന്താണെന്ന് ഇവിടെയുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. നിങ്ങളിൽ ആവശ്യക്കാരായവർ ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ വളരെയധികം പേർ നിങ്ങളുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പ് നാം ഇപ്പോൾ ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്രകാരമല്ലെന്ന് നിങ്ങളോട് പറയുന്ന മതവിശ്വാസത്തിൽ നിന്നും ആ സ്ഥാപിത സംഘടനയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും ഇത് പിശാചിൽ നിന്നുമാണെന്ന് നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാകുന്നു. അങ്ങനെ അവർ അത് ചെയ്യുമ്പോൾ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവരോട് ക്ഷമിക്കുകയില്ല. ഇതാകുന്ന സത്യമെങ്കിൽ എന്തായിരിക്കും? ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നോക്കൂ, നിങ്ങൾക്ക് പിന്നെ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് വിശ്വസിക്കുന്നവരായ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ സന്നിഹിതരാകുന്നു. കഴിഞ്ഞ 2 രാത്രികളിലായി ഞാൻ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് എന്തിനോ കീഴിലായി പ്രയത്നിച്ചുകൊണ്ട് അത് വിളിച്ചു പറയാൻ ഇടയാക്കാതെ എന്റെ നാവ് കടിച്ചു പിടിച്ചിരുന്നു. ഇപ്പോൾ സ്നേഹിത, ഇത് നിങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്കുള്ള കാര്യമാണെന്ന് ഓർക്കുക. ഇത് തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടായിട്ട് നേരെ നിങ്ങളുടെ അവിശ്വാസമായ നിത്യവരണത്തിലേക്ക് നിങ്ങൾ പോകും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, കർത്താവ് യേശുവേ, നീ വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഞാൻ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇവിടെ സന്നിഹിതരായിട്ടില്ലാത്ത കുറച്ച് അപരിചിതർ ഇവിടെ ഉണ്ടായിരിക്കാനിടയുണ്ട്. യേശു വാഗ്ദത്തം ചെയ്ത ഒരു തിരുവെഴുത്ത് മാത്രം ഞാൻ എടുക്കുന്നു. ലോത്തിന്റെ നാളുകളിൽ എന്ന പോലെ തന്നെ ഇതുമായിരിക്കും. അത് ദൈവം ഒരു മനുഷ്യന്റെ ഇടത്തിലായി തന്റെ വിളിച്ചു വേർതിരിക്കപ്പെട്ടതും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ അബ്രഹാമിന്റെ കൂട്ടത്തിന് വെളിപ്പെട്ടപ്പോഴായിരുന്നു. അപ്പോൾ അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്ന് മാറ്റപ്പെടുകയും അവൻ വചനം ജഡമായി വെളിപ്പെട്ട് കാണുകയും അത് സാറായുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ വിവേചിക്കുകയും ചെയ്തു. അങ്ങനെ അബ്രഹാമിന്റെ രാജകീയ സന്തതി കടന്നു വന്നപ്പോൾ അതേ കാര്യം തന്നെ അവൻ ചെയ്യുകയും അവർ അവനെ ഒരു പിശാചെന്ന് വിളിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതേ കാര്യം തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് അപ്രകാരം പറയുമ്പോൾ അതിന് ക്ഷമയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാൽ അവിടെ അത് ക്ഷമിക്കപ്പെടുകയില്ല. ഇപ്പോൾ അവൻ തന്റെ ശക്തിയിൽ ഈ ശ്രോതാക്കളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ എവിടെയായിരുന്നാലും തന്റെ ആത്മീയ വിവേചനത്താൽ അവൻ തന്റെ വചനമെന്ന് കാണിക്കുന്നതിന് ഇടയാകട്ടെ. അതിനാൽ ആരെങ്കിലും ഇവിടെ ഓർമ്മക്കേടിന്റെ അസുഖത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ വേദിയിലേക്കുള്ള വിളിക്കു മുമ്പ് യാതൊരു ഒഴിവഴിവും കൂടാതെ ആയിരിക്കാനിടയാകും. ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് ആദരവോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നോക്കൂ, എന്റെ മുമ്പിലായി ഇവിടെ ഒരു മഹിളയിരിക്കുന്നു. അവരുടെ കൈകൾ കൊണ്ട് അവർ മുഖം മറച്ചിരിക്കുന്നു. അവർ ഒരു നട്ടെല്ല് സംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെടുന്നു. കൂടാതെ അവർക്ക് ഭയാശങ്കകളുണ്ട്. അവർക്ക് വയറ്റിൽ കുഴപ്പങ്ങളുണ്ട്. അവരിപ്പോൾ എന്റെ മുമ്പിലായിരിക്കുന്നു. കൂടാതെ അവർക്കറിയാമായിരിക്കാം അവർ ഈ ദേശത്തു നിന്നുമല്ല എത്തിയിരിക്കുന്നത്. അവർ മെക്കാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പട്ടണത്തിൽ നിന്നും എത്തിയിരിക്കുന്നു. അതെ, നിങ്ങൾ ആരാണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രീമതി അയേഴ്സ് ആകുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാകുന്നു. അത് സത്യമാണ്, ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളുടെ കുഴപ്പങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ തൊട്ടിരിക്കുന്നു. അവൻ നിങ്ങളെ സൌഖ്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇത് വിശ്വസിക്കുക മാത്രം ചെയ്യുക.
There's a man sitting in the back of the building. He's seeking the baptism of the Holy Ghost.
ഈ കെട്ടിടത്തിന്റെ പിന്നിലായി ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകത്തിനായി തേടുകയാണ്. അദ്ദേഹം ആത്മാവിൽ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്റെ മുമ്പിലായി ഇവിടെ നിൽക്കുന്നു.
He's not from here either. He's from Carolina.
അദ്ദേഹവും ഇവിടെ നിന്നുമല്ല. അദ്ദേഹം കരോളിനയിലുള്ള ചാർലോട്ടിൽ നിന്നുമാകുന്നു. അദ്ദേഹത്തിന്റെ പേര് ലിപ്പോവ എന്നാകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ സഹോദര, ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ഇവിടെ എന്റെ തൊട്ടുമുമ്പിലായി ഇവിടെ ഇതാ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരിക്കുന്നു. എന്റെ വലത്തു ഭാഗത്തായിരിക്കുന്ന അവർ വൃദ്ധ ദമ്പതിമാരാണ്. ആ മഹിള ഒരു വീക്കത്താൽ കഷ്ടപ്പെടുന്നു. അവരുടെ ഭർത്താവിന് ഹൃദ്രോഗമാണ്. അവർ ഇവിടെ നിന്നുമാണ്. അവർ ടെന്നസയിൽ നിന്നുമാകുന്നു. ശ്രീമാൻ ശ്രീമതി തോമസ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിക്കാൻ കഴിയും. യേശു ക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കുന്നു. അതാണ് അവൻ ചെയ്യാമെന്ന് കൃത്യമായും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ജനങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിരുന്നിട്ടില്ല. ആത്മീയ ഓർമ്മക്കേട്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. കാരണം ഞാൻ, അത് വ്യക്തിപരമായ സർവനാമമാണ്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളോടുകൂടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് സാധാരണമായി കാണാൻ കഴിയാതെ നിങ്ങളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾക്കതിൽ കടക്കുന്നതിന് കഴിയാതെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങളവന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളവനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കളായി കടന്നു വന്ന് നിൽക്കുക. ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ആത്മീയ ഓർമ്മക്കേടിന്റെ അസുഖത്താൽ കഷ്ടപ്പെടുന്നവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് നടന്നു വരുമെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്നതാണ്. നിങ്ങളൊരു വിശ്വാസിയല്ല, എന്നാൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടേക്ക് കടന്നു വന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൗവനക്കാര, മറ്റാരെങ്കിലും വരുമോ? മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കടന്നു വരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, മറ്റാരെങ്കിലും കൂടി വരാനുണ്ടോ? വരൂ. ഇപ്പോൾ തന്നെ ഇവിടേക്ക് കടന്നു വന്ന് നിൽക്കുക. ആത്മീയ ഓർമ്മക്കേട്, ഞാൻ ഈ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ തടയട്ടെ. മറ്റേതെങ്കിലും രോഗത്താൽ ഞാൻ മരിക്കുന്നതിനിടയാകട്ടെ. എന്നാൽ ഒരവിശ്വാസിയായിട്ട് ഒരിക്കലും എന്നെ മരിക്കുന്നതിനിടയാക്കല്ലേ. ഇപ്പോൾ തന്നെ കടന്നു വന്ന് അവനെ സ്വീകരിക്കുക. നിങ്ങൾ അത് ചെയ്യുകയില്ലേ? സ്നേഹിതരെ, ബാൽക്കണിയിൽ നിന്നും കടന്നു വരൂ. താഴേക്കിറങ്ങി വരിക. ഇവിടെ വരെ എത്തുന്നതിന് വളരെ കുറച്ച് ചുവടുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് നിങ്ങൾക്ക് മരണത്തിനും ജീവനും ഇടയ്ക്കുള്ള വ്യത്യാസത്തെ അർത്ഥമാക്കുന്നതിനിടയാക്കും. നോക്കൂ, എനിക്ക് ക്രിസ്തുവിനെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിന് ഒരു കാര്യം മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യുന്നതിനായിട്ടില്ല. അവന് തന്റെ വചനത്തെ പാലിക്കേണ്ടിയിരിക്കുന്നു. അവന് ക്രിസ്തുവും ദൈവവുമായിരിക്കുന്നതിന് അവനത് ചെയ്തിരിക്കണം. അവൻ തന്റെ വചനം പാലിച്ചിരിക്കണം. ഇപ്പോൾ ഓർക്കുക, നിങ്ങളുടെ അനുഭവമായിട്ട് നിങ്ങൾ തീർച്ചയായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ കടന്നു വരുന്നില്ല? നിങ്ങളൊരു സ്ഥാപിത സഭാസംഘടനയിൽ അംഗമായിരിക്കുകയും നിങ്ങളൊരു പെന്തക്കോസ്റ്റുകാരനായ കൊച്ചു മകനുമാണെങ്കിൽ ദൈവത്തിന് കൊച്ചുമക്കൾ എന്നൊരു കാര്യമേ ഇല്ല. അവന് പുത്രന്മാരും പുത്രിമാരുമാണ് ഉള്ളത്. എന്നാൽ കൊച്ചുമകനും കൊച്ചുമകളുമില്ല. നോക്കൂ, ദൈവത്തിനതില്ല, അവന് പുത്രന്മാരും പുത്രിമാരുമേ ഉള്ളൂ. കൂടാതെ നിങ്ങൾ അതാകുന്നില്ല എന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ നൃത്തം ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെയും കൊള്ളാം, എനിക്കതിന് വിരോധമായിട്ടൊന്നുമില്ല. എന്നിരിക്കലും ഇപ്പോഴും നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് കടന്നുവന്ന് ഇവിടെ നിൽക്കുക, നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്തു പറയുന്നു? സഭയിലെ അംഗമേ, വെറുമൊരു നാമമാത്രക്കാരനായി സഭയിലെ അംഗമായി നീ എന്തുകൊണ്ട് ഇവിടേക്ക് കടന്നുവന്ന്? ഇപ്പോൾ തന്നെ അത് നിന്നിൽ നിന്നും ഒഴിവാക്കി കളയുക. ബർമിംഗ്ഹാമിനെ ഇവിടെ വരെ വിട്ടിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏതെങ്കിലും ദിവസം ന്യായവിധി വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഓർക്കുക, ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാൻ പോകുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ ഇവിടെ വെച്ച് ഇനിയും കണ്ടുമുട്ടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ന്യായവിധിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉത്തരം നൽകപ്പെടേണ്ടതാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക സ്നേഹിതരെ, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരിക. അതിൽ നിന്ന് പുറത്തു വരിക. ഇപ്പോൾ തന്നെ കടന്നു വരിക. അത് ഈ ദേശത്തും അല്ലെങ്കിൽ ഈ സ്ഥലത്തുമുള്ള എല്ലാ മുടികത്തിരിച്ച സ്ത്രീകളെയും ഇപ്പോൾ തന്നെ ഇവിടെ കടന്നു വരുന്നതിന് ഇടയാക്കേണ്ടതാകുന്നു. അത് കൃത്യമായും ശരിയായ കാര്യമാകുന്നു. അതായത്, ഞാൻ എന്റെ തലമുടി നീട്ടി വളർത്തുന്നതിന് ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് വാസ്തവമായും പറയുന്നതിനുള്ള അനുഗ്രഹം ലഭിച്ചിട്ടില്ല സഹോദരൻ ബ്രഹാം. ഞാൻ എന്റെ മുടി നീട്ടി വളർത്താൻ ആഗ്രഹിക്കുന്നു. അതങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്, എനിക്കുണ്ട്, കൊള്ളാം. എനിക്കത് ചെയ്യുന്നതിനുള്ള അനുഗ്രഹം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിനിതുമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അധിക സമയമായിട്ടില്ല. ഇവിടെ വെച്ച് ഒരു മഹാനായ ദൈവദാസൻ എന്റെ അടുക്കൾ വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും നിങ്ങളെ പ്രവാചകനായി പരിഗണിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രവാചകനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ജനങ്ങൾ നിങ്ങളെ അപ്രകാരം പരിഗണിക്കുന്നു. നിങ്ങളെല്ലായ്പ്പോഴും അവരെ അവർ ധരിക്കുന്ന ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളെയും മറ്റും പറഞ്ഞ് അവരെ വലിച്ചു കീറുന്നു. ഓ, അതൊരു പെന്തക്കോസ്തുകാരനായ മനുഷ്യനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അവർ ധരിക്കുന്ന ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളെയും അവരുടെ മുടി കത്തിരിക്കുന്നതിനെയും അതുപോലെയുള്ള കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, അത് പറയുന്നത് നിങ്ങളുടെ തൊഴിലല്ല, എങ്കിൽ ആരുടെ തൊഴിലാണത് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ജനങ്ങളെയും ഈ സ്ത്രീകളെയും നിങ്ങൾ വലിയ ആത്മീയ കൃപാവരങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്നും അതുപോലെയുള്ള ഈ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ അതുകൊണ്ട് ജനങ്ങളെ സഹായിക്കണമെന്നും മറ്റുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? എന്നിട്ട് പറഞ്ഞു, അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങൾ എന്താണോ അവരോട് പറയുന്നത് അവർ നിങ്ങളെ അതിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അവരെ എല്ലായ്പ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ വലിയ മഹത്തായ കൃപാവരങ്ങളെ എങ്ങനെ പ്രാപിക്കാമെന്നും ജനങ്ങളെ എങ്ങനെ സഹായിക്കാമെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ പഠിപ്പിക്കാത്തത്? ഞാൻ ചോദിച്ചു, അവർക്കവരുടെ അക്ഷരത്തിന്റെ വർണ്ണമാല പോലും അറിയാതെ എനിക്കവരെ ബീജഗണിതം എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? നോക്കൂ, മനസ്സിലായോ? നിങ്ങൾക്കതിന്റെ ഏറ്റവും അടിയിൽ നിന്നും തുടങ്ങണം. മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നശിക്കുക. ഇപ്പോൾ മാനസാന്തരപ്പെടണോ അതോ നശിക്കണമോ എന്നുള്ളത് നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തുകൊള്ളുക. യേശു ക്രിസ്തു ഇവിടെ രാത്രികൾ തോറും വളരെ വ്യക്തമായി അവനെ തന്നെ സ്വയം തിരിച്ചറിയിച്ചിരിക്കുന്നു. അങ്ങനെ ഈ രാത്രി നാം ഈ രക്ഷയിലേക്ക് തിരിയുന്ന രാത്രിയാകുന്നു. ഇവിടേക്ക് കുറച്ച് പടികൾ മാത്രമേ ഉള്ളൂ. കൂടാതെ എന്റെ പക്കൽ കാത്തിരിക്കുന്നതിനായിട്ട് ധാരാളം സമയമുണ്ട്. ഓർക്കുക, ബർമിംഗ്ഹാം, നിങ്ങളുടെ രക്തം എന്റെ മേലാകുന്നില്ല. ഞാൻ നിരപരാധിയാകുന്നു. നിങ്ങൾ വാസ്തവമായും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു വരുന്നതിനൊരു അവസരമുണ്ട്. എന്നാൽ നിങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സഭാ സിദ്ധാന്തവുമായിട്ട് കഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേടിന് കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? യേശു അതിന്റെ രോഗശമനമാകുന്നു. നിങ്ങൾ കടന്നു വരികയില്ലേ? ഇപ്പോൾ ചിലർ ബാൽക്കണി വിട്ടിരിക്കുന്നു. അവർ പുറത്തേക്ക് പോയോ അതോ അവർ വേദിയിലേക്ക് കടന്നു വരികയാണോ എന്ന് കാണുന്നതിനായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെയുള്ള ഇവർ ഇപ്പോൾ ഇവിടെ ചുറ്റുമായി കൂടിയിരിക്കുന്നു. അത് നന്നായിരിക്കുന്നു. ഇവിടെയുള്ള നിങ്ങൾ വേദിക്ക് ചുറ്റുമായി നിന്നുകൊണ്ട് ഞാൻ ഇതോടൊപ്പം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുക. അതെ, അവർ കടന്നു വരികയാണ്. രണ്ട് മഹിളകൾ. അത് നന്നായിരിക്കുന്നു. ഇപ്പോൾ നേരെ ഇവിടേക്ക് കടന്നു വരിക. അവിടെ നിന്നും കുറച്ച് പടികൾ മാത്രമേ ഉള്ളൂ. ആ പടികൾ അതിന്റെ വ്യത്യാസത്തെ നിങ്ങൾക്ക് അർത്ഥമാക്കുന്നതിനിടയാക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇന്ന് രാത്രിയിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും? ഓ, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞേക്കാം. അവൻ വരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് അവസാനത്തെ അടയാളമാകുന്നു. ഓർക്കുക, ഇത് യഹോവ അരുളി ചെയ്തതാകുന്നു. എപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞിട്ട് സത്യമല്ലാതായിരുന്നിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ അടയാളം കാണുകയാണ്. അത് തിരുവെഴുത്ത് പ്രകാരമാകുന്നു. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ അടയാളം കണ്ടിരിക്കുന്നു. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് ശേഷം അവൻ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമായി നിങ്ങൾ കൂട്ടിക്കൊടിക്കലാകരുത്. അത് നിങ്ങൾക്കായിട്ടല്ല, അപ്പോഴേക്ക് നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കും. നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ കാലമാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ അടയാളമാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ സമയമാകുന്നു. ഇത് നിഷേധിച്ചു കളയരുത്, അത് ചെയ്യരുത്. നിങ്ങൾ കടന്നു വരുന്നതാണ് നല്ലത്. നിങ്ങൾ എന്നെ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? ഓർക്കുക, ബർമിംഗ്ഹാം, നിങ്ങളെപ്പോലെ നല്ല ജനങ്ങളെ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന നല്ല ജനങ്ങൾ നിങ്ങളാകുന്നു. എന്നാൽ നിങ്ങൾക്കൊരു ഉണർവ് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ മരിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മീയ ഓർമ്മക്കേട് ഉണ്ടായിട്ട് നിങ്ങൾ മരിക്കുകയാണ്. നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ പക്കൽ ഉള്ളത് ഉണർത്തുക. യേശു വരുന്നതിന് മുമ്പായി അത് വീണ്ടും ഉണർത്തിക്കൊണ്ടുവരിക. ശരി, അവർ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇവിടേക്ക് കടന്നു വരാനായി വിളിച്ചിട്ടുള്ളവരെല്ലാം വരുന്നതുവരെ അവർ വന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ കടന്നു വരിക. ഈ ഓർമ്മക്കേടിനെ ഒഴിവാക്കുക. മഹാനായ വൈദ്യൻ ഇപ്പോൾ അത് സൌഖ്യമാക്കുന്നതിനും നിങ്ങളിൽ നിന്ന് അത് എടുത്തു കളയുന്നതിനുമായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അവരിവിടെ സന്നിഹിതനാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. ഞാൻ അത് സത്യമായി വിശ്വസിക്കുന്നു. അവനത് ചെയ്യുമെന്ന് പറഞ്ഞത് അവൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തി എത്ര പേർ അതുമായി തിരിച്ചറിയപ്പെടുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ അവൻ ഇവിടെ ആയിരിക്കുന്നു. നോക്കൂ നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾക്കൊരു ഉണർവിന്റെ ആവശ്യമുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം. നോക്കൂ, അത് സത്യമാകുന്നു.
You can't find no better hearts beating under these old southern shirts down here. That's right, real people. But folks, you better wake up right quick. An hour that you think not, it might happen. It might not happen. I don't know, but remember, you're giving your last warning. So flee while you have time to flee.
നിങ്ങൾ നല്ല ജനങ്ങളാകുന്നു. ഇതിലും നല്ലതായിട്ട് നിങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ഈ പഴയ തെക്കൻ വസ്ത്രങ്ങൾ കടിയിലായുള്ള ഹൃദയമിടിപ്പ് പോലെ വേറെ നല്ലതായി ഒന്നുമില്ല. അത് ശരിയാകുന്നു. ഇവർ യഥാർത്ഥ ജനങ്ങളാകുന്നു. എന്നാൽ ജനങ്ങളെ, നിങ്ങൾ ഉടനെ തന്നെ ഉണരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ അത് സംഭവിക്കാനിടയുണ്ട്. അത് സംഭവിക്കാം, അത് സംഭവിക്കാതിരിക്കാം, എനിക്കറിയില്ല. എന്നാൽ ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ അവസാനത്തെ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ ഓടുന്നതിന് സമയമുള്ളപ്പോൾ ഓടിക്കൊള്ളുക. ഇപ്പോൾ കടന്നു വരൂ. അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം ഞാൻ കാത്തിരിക്കാൻ പോവുകയാണ്. കാരണം അതിനുവേണ്ടി ഒരു പ്രാണൻ 10,000 ലോകങ്ങൾ വിലയുള്ളതാണ്. ജനങ്ങൾക്ക് ബോധ്യമായി കൊണ്ടിരിക്കുന്നിടത്തോളം വലിയ മഹത്തായ ഉണർവായി പൊട്ടി പുറപ്പെട്ടിട്ട് ഇവിടെ ചുറ്റുപാടുമായുള്ള സകല സഭകളെയും തീപിടിപ്പിച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ വ്യത്യാസങ്ങളെ തകർക്കുകയും സകല സ്വാർത്ഥതയും എടുത്തുകളയുകയും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കാണുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെട്ടിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ഇതുമായിട്ട് സ്വയം തിരിച്ചറിയപ്പെടുകയും ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഒരാൾ മറ്റൊരാളിൽ നിന്നും അകന്നു മാറുന്നു. എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ യോജിപ്പിച്ചിട്ട് ഈ സത്യത്തെ വിശ്വസിക്കുന്നില്ല? അതാണ് കാര്യം. നിങ്ങൾ തുടർച്ചയായി മരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ നേരെ ലാവധിക്കയിലേക്ക് പോവുകയുമാണ്. അതാണ് കൃത്യമായും അവൻ വാഗ്ദത്തം ചെയ്തിരുന്നത്. അപ്രകാരമായിരിക്കുകയും ചെയ്യും. നിങ്ങളിപ്പോൾ കടന്നു വരികയില്ലേ? ഇപ്പോഴാണ് ആ ദിവസം. ഇപ്പോഴാണ് സ്വീകരിക്കപ്പെടുന്ന സമയം. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക.
Come pray with me too. Come up here, all ministers that's interested in these people. Come, just come right around, get in among the people.
ഈ ജനങ്ങളോട് താൽപര്യമുള്ള സകല കർത്തൃദാസന്മാരും എന്നോടൊപ്പം ഇവിടേക്ക് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജനങ്ങളോട് താൽപര്യമുള്ള സകല ദൈവദാസന്മാരും ഇവിടേക്ക് കടന്നു വരിക. നിങ്ങൾ കടന്നുവന്ന് ഇവർക്ക് ചുറ്റുമായി ഈ ജനങ്ങളുടെ ഇടയിലായി നിൽക്കുക. ഒരു ദൈവദാസനോ ഒരു സ്വകാര്യ പ്രവർത്തകനോ ഒരു നല്ല സ്വകാര്യ പ്രവർത്തകനോ ഈ സ്ത്രീകളോടൊപ്പം ഒരു സ്ത്രീക്ക് നിൽക്കുന്നതിന് കഴിയും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തേക്ക് വന്നിട്ട് സ്വയം ഈ ജനങ്ങളുടെ ഇടയിൽ തിരിച്ചറിയിക്കാൻ പോവുകയാണെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ജനങ്ങൾക്ക് ഞാൻ നിർദ്ദേശം നൽകട്ടെ. സ്നേഹിതരെ, നിങ്ങൾ എന്തിനു വേണ്ടി തന്നെ ഇവിടെ ആയിരുന്നാലും അവനത് അറിയുന്നു. എനിക്കത് തെളിയിച്ചു തരാൻ കഴിയും. അതിനുവേണ്ടി ഓരോരുത്തരെയായിട്ട് ഈ പ്രസംഗപീഠത്തിലേക്ക് കൊണ്ടുവന്ന് എടുക്കുകയാണെങ്കിൽ അവൻ വെളിപ്പെടുത്തി തരാത്ത ഒരൊറ്റ കാര്യം ഉണ്ടാകുകയില്ല. ഇപ്പോൾ അത് ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തൊട്ടേ ആയിരുന്നു. ആ കൃപാവരം ഒരു ചോദ്യത്തിലല്ല. എന്നാൽ ചോദ്യമെന്നത് നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ അവനിവിടെ ആയിരിക്കുന്നു. അങ്ങനെ അവനിവിടെയാണെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതവൻ തന്റെ വചനത്തെ പാലിക്കും എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ നിങ്ങളത് വിശ്വസിക്കുകയും നിങ്ങൾ സ്വീകരിക്കുകയും പ്രാപിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ദൈവമായ കർത്താവേ, ഞാനിത് സ്വീകരിക്കുന്നതിനായി ഇവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഭവിക്കുന്നതുവരെ അവിടെ തന്നെ ആയിരുന്നു കൊള്ളുക. അത് ബഡ്ഡി റോബിൻസൺ ഒരു വട്ടം ഒരു കളനിലത്ത് വെച്ച് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവെ, നീ എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നില്ലെങ്കിൽ നീ തിരികെ വരുമ്പോൾ ഒരു കൂട്ടം എല്ലുകൾ ഇവിടെ കൂടിക്കിടക്കുന്നത് കിട്ടും. അവൻ പൂർണ്ണമായും ആത്മാർത്ഥതയുള്ളവനായിരുന്നു. നിങ്ങൾ മാത്രം വ്യാകുലതയിലാകാതെ ദൈവത്തിൽ നിന്നും യാതൊന്നും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇന്നത്തെ വിളവ് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഇന്ന് നാം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? നമുക്ക് യഥാർത്ഥത്തിൽ അത്രയും ഭക്തിയുണ്ടായിട്ട് ഞാൻ കടന്നു വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗപീഠത്തിലേക്ക് കയറി വരുന്നു. ഇത് ലോകവ്യാപകമായ അനുഭവമാണ്. അതെ, ഞാനും പോയി അവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്നിട്ട് പറയും, കൊള്ളാം, നല്ലത്, എനിക്കറിയില്ല. ഇതാ ഞാനിവിടെ ആകുന്നു. നോക്കൂ, അതുപോലൊരു സ്ഥലത്തായിരിക്കുന്നത് എന്താകുന്നു? അവിടെ യാതൊരു തീയും കത്തുന്നില്ല. അവിടെ യാതൊരു ആവേശവുമില്ല. അതിലേക്ക് പോകുക എന്നൊരു കാര്യമേ ഇല്ല. ഒരു സുവിശേഷകനായിരിക്കെ ദൈവത്തിന്റെ ജനങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത് എന്നെ കൊന്നുകളയുന്നു. നാം അഗ്നിയിലായിരിക്കണം. എന്നാൽ ഇതെന്താകുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇത് കൃത്യമായും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. വെളിപാട് 3, നിങ്ങൾ ശീതോഷ്ണവാനാകുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. അതാണ് അവൻ പറഞ്ഞത്. അത് ശരിയല്ലേ? അങ്ങനെ അതാണ് അവൻ പറഞ്ഞതെങ്കിൽ അതാണ് അവൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നാം ആ ജനക്കൂട്ടത്തിലാകാതിരിക്കട്ടെ. നിങ്ങൾ ഇവിടെ ആവശ്യക്കാരാകുന്നു, നമുക്കിത് പ്രാപിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് മരിക്കാം. അത് ശരിയാണ്, നമുക്കിത് പ്രാപിക്കാം അല്ലെങ്കിൽ മരിക്കാം. ഇപ്പോൾ എന്റെ പ്രിയ സഹോദര സഹോദരി, എനിക്ക് നിങ്ങളുടെ അടുക്കൾ വന്ന് നിങ്ങളെ സഹായിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ തീർച്ചയായും അത് ചെയ്യും. ഇപ്പോൾ ഒരു കൃപാവരത്താൽ നിങ്ങളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്നും എന്താണ് അതിന്റെ ഭാവിയെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എന്നാൽ അത് ഇതിനെ സംരക്ഷിക്കുകയില്ല. ഇത് നിങ്ങൾക്ക് സ്വയമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങൾ തന്നെ ആകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാൻ തയ്യാറാകുന്നു, ഞാൻ ഇവിടെ തന്നെ മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുക. നിങ്ങളത് അർത്ഥമാക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്യരുത്. ഞാൻ ഇവിടെ തന്നെ മരിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയത് ദൈവത്തിൽ നിന്നും കിട്ടിയിരിക്കണം. ആമേൻ. നിങ്ങൾ വാസ്തവമായും തയ്യാറാണോ? എങ്കിൽ ശ്രോതാക്കൾ എല്ലായിടത്തും എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒത്തൊരുമിച്ചിട്ട് ഐക്യത്തിലാകാം. ദൈവദാസന്മാരായ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെല്ലുക. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ കരങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാകുന്നു. പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളവരായി നിങ്ങൾ, അതിന്റെ അനുഭവത്തെ ആവശ്യമുള്ളവർക്ക് അതൊരു വികാരാവശ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ജീവനാകുന്നു. ആ ജീവന്റെ ബീജം നിങ്ങളുടെ ഉള്ളിലാകുന്നു. നിങ്ങൾക്ക് സ്വയമായി നിങ്ങളെ തന്നെ തിരിച്ചറിയപ്പെടാൻ ഇടയാക്കാതിരിക്കുന്ന ആ ഓർമ്മക്കേടിനെ ഒഴിവാക്കി കളയുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. നമുക്കതിപ്പോൾ തന്നെ ഒഴിവാക്കി കളയാം. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ജന്മം ഇവിടെ ആയിരിക്കുന്നു. ഒരു വാസ്തവികമായ, ഒരു യഥാർത്ഥമായ പുതിയ ജന്മമാകുന്നു. ഇപ്പോൾ നമ്മുടെ കരങ്ങളെ ഈ ജനങ്ങളുടെ മേൽ നമുക്ക് വെക്കാം. നാം എല്ലാവരും കൂടി ഏക മനസ്സോട് നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇത് അനുവദിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ, ഈ ശനിയാഴ്ച രാത്രിയിൽ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റുപോലെ വന്ന് വീഴുന്നതിനിടയാക്കണമേ. ഈ ജനങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നതിനിടയാക്കണമേ. ദൈവത്തിന്റെ അഗ്നിയും ശക്തിയും ഒരിക്കലും അവരെ വിട്ടുപോകുന്നതിനിടയാക്കരുതേ. അവർ രാവിലെ ഇവിടെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരുന്നവരെ കാത്തിരിക്കാൻ കാത്തിരിക്കുന്നതിനിടയാക്കണമേ. അതാകുന്നു ആശയം, അതാകുന്നു ഇത്, അതിവിടെ ആയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് വരുന്നതാണ്. ഞാനത് ചെയ്തിരിക്കുന്നു, എനിക്കതറിയാം. അത്രമാത്രം ഇപ്പോൾ തന്നെ വിശ്വസിക്കുക, ഇത് സ്വീകരിക്കുക, അവന്റെ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുക.